കർത്താവിനെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു.
താങ്ക് ഗോഡ് ഫോർ ദിസ് ടൈം.
നമ്മുടെ മൂന്നാം രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു.
I extend my greetings and welcome all those who have come to our third days of our series of studies.
വിജയകരമായ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള പഠനങ്ങളാണ്, ധ്യാനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആൻഡ് റിഗാർഡിംഗ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് വി ഹാവ് ബീൻ മെഡിറ്റേറ്റിംഗ് ഫ്രം ദ ബുക്ക് ഓഫ് ജെനസിസ്.
അതിലാദ്യത്തെ പാഠം നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്.
ആൻഡ് ദ ഫസ്റ്റ് ലെസൺ ഫ്രം ദാറ്റ് ഇസ് ടു നോ ഹു ആർ ഗോഡ് ഇസ്.
ഈ ഉൽപ്പത്തിയിലുടനീളം വിജയകരമായ ഒരു ജീവിതത്തിന് ആവശ്യമായ അറിവുകളാണ് നമുക്ക് ദൈവം നൽകുന്നത്.
And throughout the book of Genesis, God gives us knowledge on how to live a victorious Christian life.
അതിൽ ഒന്നാമത്തെ അറിവ് ദൈവത്തെക്കുറിച്ചുള്ളതാണ്.
And the first knowledge is about God himself.
പിന്നീട് പല കാര്യങ്ങൾ അതേ തുടർന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കണം.
And after that, you have to continually know many things.
നമ്മൾ ആരാണെന്ന് അറിയണം.
We should know who we are.
നമ്മുടെ കുടുംബം എന്താണെന്ന് അറിയണം.
We should know what our family is.
നമ്മുടെ ശത്രു ആരാണെന്ന് അറിയണം.
We should know who our enemy is.
നമ്മുടെ പരീക്ഷകൾ എന്തൊക്കെയാണെന്ന് അറിയണം.
We should know what our tests are.
പരീക്ഷകൾ എങ്ങനെ അതിജീവിക്കാമെന്ന് അറിയണം.
ആൻഡ് വി ഷുഡ് നോ ഹൗ ടു ഔട്ട്ലിവ് ദ ട്രയൽസ്.
ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഉൽപ്പത്തിയിലുടനീളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
ആൻഡ് ത്രൂ ഔട്ട് ദ ബുക്ക് ഓഫ് ജെനസിസ് വേരിയസ് തിങ്സ് ഇൻ ദിസ് മാനർ ആർ ബീങ് ടോട്ട് ടു അസ്.
അതിൽ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അത് തീർക്കണം ഞാൻ വിചാരിക്കാം.
ആൻഡ് വി ആർ മെഡിറ്റേറ്റിംഗ് ഓൺ ദി ഫസ്റ്റ് ലെസൺ ആൻഡ് ഐ പ്ലാൻ ടു ഫിനിഷ് ഇറ്റ് അറ്റ് ലീസ്റ്റ് ടുഡേ.
അതിൽ ആദ്യത്തെ കാര്യം നാം ചിന്തിച്ചത് നമ്മുടെ ദൈവം വ്യക്തിത്വമുള്ളവരാണ്.
ആൻഡ് ദി ഫസ്റ്റ് തിങ് വി മെഡിറ്റേറ്റഡ് വാസ് ആ ഗോഡ് ഇസ് എ ഗോഡ് വിത്ത് പേഴ്സണാലിറ്റി.
ദൈവം ഒരു ശക്തിയാണെന്ന് വിചാരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അതിന് വിപരീതമായി ദൈവം സർവശക്തനായ ദൈവമാണ് എന്ന് ആളത്വമുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ചരിത്രം ആരംഭിക്കുന്നത്.
ഇൻ എൻ എറ വിച്ച് ടോട്ട് ദാറ്റ് ഗോഡ് വാസ് എ പവർ, വി സീ ദാറ്റ് ഗോഡ് ഈസ് ടെല്ലിംഗ് ദാറ്റ് ഹി ഈസ് എ പവർഫുൾ ഗോഡ് ഹു ഹാസ് എ പേഴ്സണാലിറ്റി.
ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത നമ്മുടെ ബുദ്ധിക്കൊക്കെ അതീതമാണെങ്കിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്.
Even though the depths of that knowledge are greater than what we can comprehend, what has been revealed to us, we are meditating on those.
ദൈവം ഒരു വ്യക്തിയല്ല, ദൈവത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
God is not one person, there are three persons in the Godhead.
മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവമല്ല, ദൈവം ഏകദൈവമാണ്.
And even though there are three persons, there is not three gods, and there is not one God. There is a oneness in God.
ആ ദൈവിക ത്രിത്വത്തിന്റെയും ദൈവിക ത്രിയേകത്വത്തിന്റെയും വെളിപ്പാടുകൾ ദൈവത്തിന്റെ സൃഷ്ടിയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കുകയുണ്ടായി.
ആൻഡ് ദ റിവലേഷൻസ് ഓഫ് ദ ട്രിനിറ്റി ആൻഡ് ദ ട്രയൂൺ ഗോഡ് ആർ റിവീൽഡ് ഇൻ ക്രിയേഷൻ ആൻഡ് ഇൻ നേച്ചർ.
ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ മനുഷ്യൻ തന്നെ ത്രിത്വത്തിന്റെയും ത്രിയേകത്വത്തിന്റെയും വെളിപ്പാടാണെന്നുള്ളത് നാം കാണുകയുണ്ടായി.
ആൻഡ് വി സോ ദാറ്റ് മാൻ ഹു വാസ് ഗോഡ്സ് ഫസ്റ്റ് ക്രിയേഷൻ ഈസ് എ റിവലേഷൻ ഓഫ് ഗോഡ്സ് ട്രിനിറ്റി ആൻഡ് ഹിസ് ട്രയൂൺ ബീങ്.
മാത്രമല്ല പ്രപഞ്ചത്തിലുടനീളം നാം നോക്കിയാൽ ദൈവത്തിന്റെ വെളിപ്പാട് മങ്ങിയ നിലകളിലാണെങ്കിലും എവിടെയും കാണാൻ കഴിയുന്നുണ്ട്.
And even if we look throughout the universe, we can see the revelation about this Trinity in the universe.
ദൈവിക ത്രിത്വവും ദൈവിക ത്രിയേകത്വവും നമ്മുടെ പ്രായോഗിക ജീവിതങ്ങളെ സ്വാധീനിക്കാനും അതിലൂടെ പാഠങ്ങൾ പഠിച്ച് ജീവിക്കാനിടയാകണം എന്നുള്ളത് ത്രിത്വത്തിന്റെ പ്രായോഗിക വശവുമായി ബന്ധപ്പെടുത്തി നാം ഓർക്കുന്നുണ്ടായി.
And the Trinity of God and the Triune God should influence our daily lives, and that is what we learned in regards to the practical application.
രണ്ടാമത്തെ നാം പഠിച്ചത് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്.
Secondly, we learned that our God is a powerful God.
ആ ദൈവം കൽപ്പിച്ചു എന്നുള്ള വാക്ക് 10 പ്രാവശ്യം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി.
And in the first chapter we saw that God said he commanded 10 times.
ദൈവം കൽപ്പിച്ചപ്പോൾ സ്ഥാപിതമായി.
When God commanded it was formed.
മൂന്നാമത്തേത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്.
And thirdly we meditated that our God is a holy God,
perfect God.
We have a perfect God.
തികവുള്ള വിശുദ്ധനായ ദൈവമാണ്.
And our God is a perfect and holy God.
ആ വിശുദ്ധയുടെ മുമ്പാകെ ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന പ്രധാന ദൂതനാണെങ്കിൽ പോലും അവൻ തെറ്റ് ചെയ്തപ്പോൾ വെറുതെ വിടാൻ ദൈവത്തിന് മനസ്സായില്ല, ദൈവം അവനെ ശിക്ഷിച്ചു.
And even in front of that righteous God, when even though that leader of the angels he sinned, God could not stop from punishing him.
ഇന്ന് ഈ ദൈവത്തിന്റെ വിശുദ്ധയുടെ മുമ്പാകെ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാഠങ്ങൾ സഭകൾക്ക് എഴുതിയ ഏഴ് ലേഖനങ്ങളിൽ നിന്ന് നാം കാണുകയുണ്ടായി.
And when we are living in front of this holy and righteous God, we learn about the seven lessons from the seven epistles.
റോമാ ലേഖനത്തിലൂടെ ഫങ്ഷണൽ പ്യൂരിറ്റി, നമ്മുടെ പ്രവർത്തനപരമായിട്ടുള്ള വിശുദ്ധി.
And from the book of Romans, we meditated upon the functional purity.
കൊരിന്ത്യ ലേഖനങ്ങളുടെ മോറൽ പ്യൂരിറ്റി ധാർമ്മികമായ ജീവിതത്തിൽ പുലർത്തേണ്ടതായ വിശുദ്ധി.
ആൻഡ് ഫ്രം കൊരിന്ത്യൻസ് വി ലേൺ അബൌട്ട് ദി മോറൽ പ്യൂരിറ്റി ദാറ്റ് വി ഷുഡ് മെയിൻറ്റെയിൻ.
ഗലാത്യ ലേഖനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഡോക്ടറൽ പ്യൂരിറ്റി ഉപദേശപരമായ വിശുദ്ധി.
ആൻഡ് ഇൻ ദി ബുക്ക് ഓഫ് ഗലേഷ്യൻസ് വി മെഡിറ്റേറ്റഡ് ഓൺ ദി ഡോക്ടറൽ പ്യൂരിറ്റി.
എഫേസ ലേഖനത്തിൽ പൊസിഷണൽ പ്യൂരിറ്റി, ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന സ്ഥാനം നിലനിർത്തി അതിനെ പ്രയോജനപ്പെടുത്തുക, അതിൽ ഉദാസീനത കാണിക്കാതെയും അതിനെ അതിജീവിക്കാതെയും ഉള്ള വിശുദ്ധി പാലിക്കുക എന്നുള്ളത് എഫേസ ലേഖനത്തിലെ പാഠമാണ്.
ആൻഡ് നെക്സ്റ്റ് വി ലേൺ ഫ്രം ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ് വേർ വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ പൊസിഷണൽ പ്യൂരിറ്റി, മെയിൻറ്റെയിനിങ് യൂസിങ് ദി ഗിഫ്റ്റ്സ് വിച്ച് ദി ലോർഡ് ഹാസ് ഗിവൺ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്.
ഫിലിപ്പി ലേഖനത്തിൽ ഫൈനാൻഷ്യൽ പ്യൂരിറ്റി, വരവ് ചെലവ് കാര്യങ്ങളുള്ള സുതാര്യത.
ആൻഡ് ഇൻ ദി ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് വി ലേൺ അബൌട്ട് ദി ഫൈനാൻഷ്യൽ പ്യൂരിറ്റി ഇൻ റിഗാർഡ്സ് ടു ഗിവിംഗ് ആൻഡ് റിസീവിംഗ്.
കൊലോസ ലേഖനത്തിൽ നാം കണ്ടത് സഭയുടെ ക്രമം, സ്ഥിരത, എക്ലീസിയാസ്റ്റിക്കൽ പ്യൂരിറ്റി.
ആൻഡ് ദി ബുക്ക് ഓഫ് കൊലോഷ്യൻസ് വി ലേൺ അബൌട്ട് ദി എക്ലീസിയാസ്റ്റിക്കൽ പ്യൂരിറ്റി റിഗാർഡിംഗ് ദി ചർച്ച്.
ഒഴിവിലത്തെ സഭയ്ക്ക് എഴുതിയ തെസലോണിക ലേഖനത്തിൽ എസ്കറ്റോളജിക്കൽ പ്യൂരിറ്റി, ഭാവി സംബന്ധമായ കാര്യങ്ങളോട് ബന്ധത്തിലുള്ള വിശുദ്ധി.
ആൻഡ് ഇൻ ദി ബുക്ക് ഓഫ് തെസലോണിയൻസ് വി സീ ദാറ്റ് ദി ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഫോർ എസ്കറ്റോളജിക്കൽ പ്യൂരിറ്റി റിഗാർഡിംഗ് ദി ഫ്യൂച്ചർ തിങ്സ്.
ഇനി അടുത്ത നാലാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വരികയാണ്.
നൌ വി ആർ കമ്മിംഗ് ടു ദി ഫോർത്ത് ലെസൺ.
വി ഹാവ് എ പ്ലാനിംഗ് ഗോഡ്.
Which is, we have a planning God.
ഒരുക്കുന്ന, രൂപകൽപ്പന ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
We have a God who designs.
ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എവിടെ നോക്കിയാലും വളരെ ക്രമീകൃതമായ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
And wherever we look at God's work, we can see a wonderful design and an order within it.
ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്.
And it is a question if God exists or not.
ആ ചോദ്യത്തിന് ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് ചില ന്യായങ്ങൾ പറയാറുണ്ട്. ദൈവമാണെന്ന് തെളിയിച്ചിട്ട് ആരും രക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല, ഇനി ആവശ്യമില്ല.
And while you are studying in the Bible school, we give many examples and illustrations for that, and believing in that proof, nobody is going to get saved.
അതിന് കുറേയേറെ ആർഗ്യുമെന്റ്സ്, തിയറികൾ പറയാറുണ്ട്.
വി ഹാവ് എ ലോട്ട് ഓഫ് ആർഗ്യുമെന്റ്സ് ആൻഡ് തിയറി സപ്പോർട്ടിംഗ് ദ
കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കാര്യകാരണ സിദ്ധാന്തം, രൂപകൽപ്പനാ സിദ്ധാന്തം, ജീവൻ ജീവനാ സിദ്ധാന്തം, മനസാക്ഷി സിദ്ധാന്തം, ഇങ്ങനെ പല സിദ്ധാന്തങ്ങൾ പറയാറുണ്ട്.
ആൻഡ് വി സ്പീക്ക് അബൌട്ട് മെനി തിയറീസ് സച്ച് ആസ് ദി കോസ്മോളജിക്കൽ തിയറി ആൻഡ് ദി തിയോഫിലിക്കൽ തിയോളജീസ്.
അങ്ങനെ കുറേയേറെ ആർഗ്യുമെന്റ്സ് പറയാറുണ്ട്.
ആൻഡ് ദേർ ആർ ലോട്ട് ഓഫ് ആർഗ്യുമെന്റ്സ് ഇൻ ദാറ്റ് റിഗാർഡ്.
ഞാൻ ഈ അടുത്ത കാലത്ത് ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കാനിടയായി.
ആൻഡ് റീസെന്റ്ലി ഐ വാസ് ഏബിൾ ടു മെഡിറ്റേറ്റ് അപ്പോൺ ദി സെർമൺസ് ഗിവൺ ബൈ ദി അപ്പോസ്റ്റിൽസ്.
അതിൽ അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നതാണ്.
ആൻഡ് വി സീ ദാറ്റ് ഇൻ ദി ബുക്ക് ഓഫ് ആക്ട്സ്.
അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് പൗലോസ് ഈ അരബയോഗ കുന്നിൽ മാർസയിൽ നിന്നും നടത്തിയ പ്രസംഗമാണ്.
And the most interesting one was the sermon given by Paul in
Marsil.
In Marsil.
അവിടെ പൗലോസ് വളരെ ക്രമീകൃതമായിട്ട് ദൈവം ഉണ്ടെന്ന് തെളിയിച്ചിട്ട് ആ ദൈവം ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിനോട് രക്ഷയുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്.
And there Apostle Paul clearly states that God exists and that God is our Lord Jesus Christ and through him there is salvation.
അവിടെയാണ് ഈ തിയറികളെല്ലാം പൗലോസ് പറഞ്ഞിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ആശയം മുഴുവൻ കാണാൻ കഴിയുന്നുണ്ട്.
And it is in there where Paul has said about all these theories even though the names are not mentioned.
അവിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ആകാശവും ഭൂമിയും വെറുതെ വന്നാൽ അതിന് സൃഷ്ടാവ് ഉണ്ടായിരിക്കണം.
And there we see that Paul is saying that the heaven and earth were created by God, it cannot simply exist.
അതാ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്.
And that is called the cosmological argument.
പിന്നെ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നു, അതാണ് ടെലിയോളജിക്കൽ അല്ലെങ്കിൽ ഡിസൈൻ.
And the teleological argument is that where every human being is given breath and is being given by God.
പിന്നെ ഒരുവനിൽ നിന്ന് ഒരു മനുഷ്യജാതി ഒക്കെ ഉളവാക്കി.
And from one person the man was created.
കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു.
And he set forth times and ages.
ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ നോക്കിയാലും ഈ ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ തിയറികളെല്ലാം ഭംഗിയായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ദോസ് വേഴ്സസ് വി ക്യാൻ സീ ഓൾ ദീസ് ആർഗ്യുമെന്റ്സ് ആൻഡ് തിയോളജീസ് ടോട്ട് ഇൻ ദി ബൈബിൾ സ്കൂൾ.
അതിലൊന്നാണ് ദൈവത്തിന്റെ ഡിസൈൻ.
ആൻഡ് വൺ ഓഫ് ദോസ് ഇസ് ഗോഡ്സ് ഡിസൈൻ.
എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും മനോഹരമായ ഡിസൈൻ കാണാൻ കഴിയും.
ആൻഡ് ഇഫ് യു ലുക്ക് ത്രൂ ദി ഹോൾ യൂണിവേഴ്സ് യു ക്യാൻ സീ എ വണ്ടർഫുൾ ഡിസൈൻ.
ഈ സൗരയൂഥം നിലനിൽക്കുന്നത് എങ്ങനെയാണ്?
ആൻഡ് ഹൗ ഡസ് ദി സോളാർ സിസ്റ്റം എക്സിസ്റ്റ്?
പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു നാല് തൂണിന്മേൽ നിർത്തിയിരിക്കുക, ഈജിപ്ത്യാർ അങ്ങനെ പഠിപ്പിച്ചു.
And the Egyptians taught in the olden days that it is set upon four pillars.
ഗ്രീക്കുകാർ പറഞ്ഞു അറ്റ്ലസ് ദേവത ഇങ്ങനെ തല കുരിച്ചു നിന്നപ്പോ അതല്ല ഇങ്ങനെ ഭൂമി നിൽക്കുന്നത്.
And the Greeks taught that when the goddess god Atlas was bent down, it is he supported the solar system.
നമ്മുടെ ഭാരതീയർ പറഞ്ഞു ആഴിയിൽ താണു പോയ മണ്ഡല പർവ്വതത്തെ ആമയായി ചെന്ന് ഉയർത്തി, ദൈവം അവതരിച്ച് താണു പോയ ഈ ഭൂമിയെ ഉയർത്തി നിർത്തിയിരിക്കുക.
And we in the Hindu scriptures and Vedas it is mentioned that God is supporting this earth.
എന്ന വളരെ ലളിതമായിട്ട് ദൈവത്തിന്റെ വചനം പറയാണ്, സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു.
And the scriptures clearly states that God bears all, God supports all of this with his powerful words.
ദൈവം സൃഷ്ടിക്കുകയേ മാത്രമല്ല അതിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുക.
And God not only creates, he protects and conserves it.
അല്ല നമ്മുടെ തലയ്ക്ക് മീതെ ഉള്ള എത്രയോ ടൺ ഭാരമുള്ളതായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അത് ഒരെണ്ണം എങ്കിലും ഒരു വശത്ത് പൊഴിഞ്ഞു പോയിരുന്നെങ്കിലും സംഭവിച്ചാണ്.
And what would have happened if these sun, moon and stars which weigh tons would have fallen down?
നമ്മൾ ആരും ഇവിടെ കാണുകയില്ല.
None of us would have access.
ഇത് എങ്ങനെ നിലനിൽക്കുക?
And how are these being established?
നമ്മൾ പറയുമ്പോൾ ഇതിന് ആകർഷണ ശക്തി ഉണ്ടെങ്കിൽ നിൽക്കാന്ന് പറയും.
And we say that it exists due to the gravitational pull.
ഈ ആകർഷണ ശക്തി ആരുണ്ടാക്കി?
Who made this gravitational
pull? സകലത്തെ ഇതിന് ശക്തിയുള്ള വചനത്തിൽ മനോഹരമായ ഡിസൈൻ.
And everything was created with his beautiful words. We see a wonderful design
there. ഈ സൃഷ്ടിയിലെ ജീവജാലങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ ഡിസൈൻ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്.
And when we see the animals and plants in this universe, it should marvel us.
ഞാനൊരിക്കൽ ചാണ്ടപ്പള സാർ ഹൈറേഞ്ചിൽ താമസിച്ച വീട്ടിൽ പോയി താമസിക്കാനിടയായി.
And once I was able to stay with Chandrapal uncle and his high range
house. വളരെ മനോഹരമായ ഒരു ഒരു കുന്നിൻ പ്രദേശം.
And it is a wonderful hilly region.
ഞാൻ അന്ന് വൈകുന്നേരം വീടിന് മുറ്റത്ത് ഇറങ്ങിയിരിക്കുകയാണ്.
And in the evening time I am sitting at the outside the house.
അവിടെയും ഇവിടെയും ഉള്ള എല്ലാ കുന്നുകളിലും ഇങ്ങനെ ഒരു മിന്നി മിന്നി തിളങ്ങുന്ന വെളിച്ചം കണ്ടു.
And on the hills that surrounded that area I could see shimmering lights.
കോടിക്കണക്കിന് മിന്നാമിനുകൾ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
And a million fireflies are showing their lights.
അപ്പൊ ഒരു സ്ഥലത്ത് ഒരു 10,000 ആണോന്ന് വിചാരിക്കുക.
ഇമാജിൻ ദർ ഇസ് 10,000 അറ്റ് വൺ പ്ലേസ്.
ഇപ്പുറത്ത് 5,000 ആണോ?
ആൻഡ് ദർ ആർ 5,000
അറ്റ് അതിന്റെ അപ്പുറത്ത് 500,000.
ആൻഡ് നെക്സ്റ്റ് ടു ദാറ്റ് അറൌണ്ട് 500,000.
അപ്പൊ എനിക്ക് സംശയം ഇതെങ്ങനെ ഇതെല്ലാം ഒന്നിച്ച് കൂട്ടം കൂടാതെ എന്തുകൊണ്ടാണ്?
ആൻഡ് ഐ തോട്ട് അബൌട്ട് ദിസ് വൈ ആർ ദ നോട്ട് ഇന്റർമിംഗ്ലിംഗ്.
ഇവയുടെ ഈ മിന്നലിന്റെ ഈ വെളിച്ചത്തിന്റെ മിന്നലിന്റെ ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഫ്രാക്ഷനാണ്.
And the duration of the of how much their light is illuminating is for a fraction of a second.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത്.
And I thought why are they always illuminating?
അത് അന്വേഷിച്ച് പഠിക്കാൻ തുടങ്ങി.
And I started to investigate and study about it.
അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മിന്നാമിനുകൾ തന്നെ അനേകം വെറൈറ്റി അനേക ഇനങ്ങളുണ്ട്. ഒരേ അല്ല പല ഇനങ്ങൾ.
And there are different species of fireflies.
ഈ ലൈറ്റ് അടിച്ചു കൊടുക്കുന്ന ഇനയെ ആകർഷിക്കാൻ വേണ്ടിയാണ്.
And this light is being shown so that it attracts its prey.
அப்ப ஏ என்ற குரூப்பில் பட்ட மின்னாமினுகம் பி என்ற குரூப்பில் பட்ட மின்னாமினுகம் தமிழ் சேராதிருக்கാൻ വേണ്ടി ஏட ஆன இ வெளிச்ச பிரகாசிப்பிச்சுകൊണ്ടിരിക്കുക.
And so that the group A and group B fireflies they do not mix. One group is emitting the light at a particular frequency.
B A ലേക്ക് വരികയില്ല.
And the B will not the ones in group B will not come to A.
A യിലെ പെണ്ണ് C യിലോട്ട് പോവുകയില്ല.
And the one in A will not go to C.
ഒരു ദൂര അത്ഭുത ഞാൻ രാത്രി അത്ഭുതത്തോടെ കുറേയേറെ മണിക്കൂറുകൾ നോക്കി നിന്നുപോയി.
And I was very marveled and I stood staring at it for several hours at the night.
ഏത് ജീവികളെ നോക്കിയോ?
Look at any of the animals.
ഒരു പശുവിനെ ഗ്രാവുണ്ടെന്ന് വിചാരിക്കുക.
Imagine that a cow has a calf.
അതിന്റെ കിടാവ് പാല് കുടിക്കാൻ പോകും.
And the calf goes to drink milk.
അതെങ്ങനെ പാല് കുടിക്കുന്നത്?
And how does it drink milk?
അത് തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് തള അല്ലെങ്കിൽ നക്ക് വെക്കുക ചെയ്യും. കുറച്ച് തന്നെ ചാടി വന്നിട്ട് അതിന്റെ അകിടെ ഇവിടെ നോക്കി ചതിന് ചപ്പി ചപ്പി ചപ്പിച്ച് പാല് കുടിക്കും.
And the mother comes and licks it and suddenly it gets up and goes in search of milk.
എന്നാൽ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായെന്ന് വിചാരിക്കുക.
But imagine that a woman has a child.
അപ്പൊ സ്ത്രീ ഈ പശുവിന്റെ കിടാവ് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അത് വേണേ വന്ന് കുടിച്ചോടെന്ന് വിചാരിച്ചാലോ.
And the woman is thinking like this, baby drink if it wants.
പശു വരുമ പോത്ത ആട് ഇത് ജീവികൾ ഇതെല്ലാം കുടിച്ചോണ്ടിരിക്കുക. എന്റെ കുഞ്ഞു വേണമെന്ന് കുടിച്ചോണ്ടെന്ന് വെച്ചാൽ അവിടെ കിടക്കുക.
And all these animals the children come to itself to drink but humans do not.
കോഴിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ
when the chicken has chicks
അത് ആ തള്ളക്കോഴി ശബ്ദം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ അത് തീറ്റി ചകഞ്ഞു കൊടുക്കുക.
And we see that the mother is providing food as soon as they are born.
വേറെ ഒരു ജീവിക്കും അങ്ങനെയില്ല.
And no other animals are like that.
അപ്പോൾ ഓരോന്നിനെയും ഓരോ സിസ്റ്റം ദൈവം കൊടുത്തു ഓരോ സിസ്റ്റത്തിലാക്കിയിരിക്കുക.
And God has created a specific system for each of these.
അതെല്ലാം ഡിസൈനിൽ പെടുന്നതാണ്.
It's all part of his design.
ഇനി ചെടികൾ നോക്കുക.
Look at the plants.
നിങ്ങൾ ഏത് ചെടി കണ്ടാലും അതിനെ ശ്രദ്ധിക്കണം.
And if you look at any plant you should give attention to it.
ഏത് ചെടിയെ ഏത് ജീവിയെ കണ്ടാലും അതിനകത്തുള്ള ദൈവത്തിന്റെ കൈകൾ കണ്ടിട്ട് ദൈവമേ അങ്ങ് എത്ര വലിയവനാണ് അങ്ങനെ ഡിസൈൻ ഇത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായിരിക്കും.
And when you see any plant or animal you should see the hand of God in its design and you should be able to praise God.
ഇവിടെ ആ ഡിസൈനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്.
And it's and a word is mentioned here about that design.
നിങ്ങൾ നോക്കുക ഒന്നാം അധ്യായം
in chapter 1
പതിനൊന്നാമത്തെ വാക്യം
in verse 11
ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു.
Let the earth bring forth grass, the herb that yields seed and the fruit that tree yields fruit according to its kind.
നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചപ്പോൾ ഈ ശ്രദ്ധയോടെ ഈ വാക്ക് ശ്രദ്ധിച്ചോ?
Did you pay attention to this phrase over here?
അതത് തരം
according to its kind.
എത്ര പ്രാവശ്യമുണ്ട്?
How many times is it mentioned?
വായിച്ചത് ഗ്രഹിച്ചില്ല.
You do not understand what you read.
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കൽപ്പിച്ചു പത്ത് പ്രാവശ്യമുണ്ട്.
ആൻഡ് ലാസ്റ്റ് ഡേ വി വർ തിങ്കിംഗ് ദാറ്റ് കമാൻഡഡ് വാസ് മെൻഷൻ ടെൻ ടൈംസ്.
അതത് തരം എന്നുള്ളത് നമ്മൾ മലയാള ബൈബിളിൽ മുഴുവൻ കാണുന്നില്ലെങ്കിലും ശരിയായി നോക്കിയാൽ പത്ത് പ്രാവശ്യം അതത് തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
ആൻഡ് ദി ഫ്രേസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ് ഇസ് മെൻഷൻ ടെൻ ടൈംസ്.
അതത് തരം
അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൈൻഡ്
എന്ന് പറഞ്ഞാൽ ഒരു ഇനം വേറെ ഒരു ഇനമായിട്ട് പരിണമിക്കുകയില്ല.
ദാറ്റ് മീൻസ് വൺ ഗ്രൂപ്പ് വിൽ നോട്ട് റിപ്രൊഡ്യൂസ് ഇവോൾവ് ആസ് അനദർ വൺ.
തിയറി ഓഫ് ഇവല്യൂഷൻ എന്നൊരു കാര്യം ശരിയല്ല. ദൈവത്തിനറിയാം ഈ ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞ വിവരം കേട്ട ഒരാളുണ്ടാകുമെന്നും അത് ഏറ്റു പറയാൻ കുറെ ആളുണ്ടാകും ദൈവത്തിനറിയാവുന്നതുകൊണ്ട് മോശം എന്ന് പറയാം. മോശം അതത് തരം എന്നുള്ള കൂടി ചേർത്തോ അതത് തരം.
ഗോഡ് ന്യൂ ദാറ്റ് ദേർ വുഡ് ബി എ പേഴ്സൺ വിച്ച് വുഡ് ബി ബോൺ കോൾഡ് ചാൾസ് ഡാർവിൻ ആൻഡ് പ്രൂവ് ദി തിയറി ഓഫ് എവല്യൂഷൻ. സോ ദാറ്റ്സ് വൈ ദിസ് വേർഡ് ഈസ് മെൻഷൻഡ് ഹിയർ.
നിവൃത്തികേട് കൊണ്ട് നമ്മുടെ പിള്ളേർ പഠിച്ചു പോവുക.
ആൻഡ് ഡ്യൂ ടു ഹെൽപ്ലെസ്നെസ് ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ദി പോർഷൻ ഓർ ചിൽഡ്രൻ ആർ ലേണിംഗ് ദാറ്റ്.
ലോകത്തിൽ നാളിതുവരെ ഒരു ഇനം വേറെ ഇനമായിട്ട് മാറിയില്ല.
ടിൽ നൗ വൺ ഫോം ഹാസ് ടിൽ നൗ വൺ പ്ലാൻ ഹാസ് നോട്ട് ഇവോൾവ്ഡ് ഇൻടു അനദർ.
ഒരു പശു ഇതുവരെ എരുമയായി തീർന്നിട്ടില്ല. ഒരിടത്തും ഉണ്ടായിട്ടില്ല.
Until now, a cow has not gone into a bull or an ox.
മനുഷ്യന്റെ ചരിത്രം വേദപുസ്തകത്തിൽ കിട്ടിയ കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 6,000+ വർഷങ്ങളുടെ ചരിത്രമുണ്ട്.
And according to the history mentioned in the Bible, we have a history of more than 6,000 years for mankind.
ഇത്രയും കാലത്തേക്ക് ഒരിക്കൽ പോലും ഒരു കുരങ്ങ് മനുഷ്യനായില്ല.
And in these many years, no monkey has turned into a man.
ഒരു മനുഷ്യനും കുരങ്ങുമായില്ല.
And no man has turned into a monkey.
കുരങ്ങിനെ പോലെ പ്രവർത്തികൾ ചെയ്യുന്നുള്ള മറ്റൊരു കാര്യം.
And even though we do acts of the monkey, that's a different thing.
ഇത്രയും കാലങ്ങളായിട്ട് ഒരു വ്യത്യാസം ഉണ്ടായില്ല.
And till now there is no change.
അപ്പോൾ പണ്ടെങ്ങാണ്ട് ഒരു അമീബ ഉണ്ടായിരുന്നു.
And somehow there existed an amoeba.
കുറെ കഴിഞ്ഞപ്പോൾ അത് മീനായി.
And after some time it evolved into a fish.
കുറെ കഴിഞ്ഞപ്പോൾ തവളയായി.
And after some time into a frog.
പിന്നെ എലിയായി.
After that a rat.
പിന്നെ താണ ഉറങ്ങായി. താണ കുറങ്ങ്
turned into a primate ape.
പിന്നെ വലിയ കുരങ്ങായി.
Turned into a bigger ape.
പിന്നെ ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ അങ്ങോട്ടായി.
Our great great grandfather was born.
എന്തോ ഒരു വിവരക്കേടാ പറയുന്നത്.
What foolishness.
ഒരു കുരങ്ങ് മനുഷ്യനായിരുന്നു ഇതുവരെ.
No monkey has turned into a man.
കാലില്ലാത്ത ജീവി.
Being without any legs.
തവളയായപ്പോൾ അതിന് നാല് കാലുണ്ടായി.
And when it became a frog it had four legs.
കുരങ്ങ് കഴിഞ്ഞപ്പോൾ രണ്ട് കാലായി.
After that it evolved into two legs.
ഇനി ഒരു പരിണാമം ഉണ്ടായിട്ട് എവിടെയെങ്കിലും ഒരു കാലം നടക്കുന്ന ജീവിയെ കണ്ടിട്ടുണ്ടോ?
And after some time have you seen any being with one leg?
നാല് രണ്ടായി, രണ്ടൊന്നായിട്ടില്ല.
Four has become two, two has not become one.
നാല് കാല ഇപ്പോഴും നാല് കാലല്ല.
And for those who are on four legs are on four legs.
രണ്ട് കാലുള്ള ഇപ്പോഴും രണ്ട് കാല.
And those who have two are still having two.
അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല.
And there is no change in
them. എന്തുകൊണ്ട്?
Why?
സൃഷ്ടിച്ചപ്പോൾ ആദത് തരം.
And when he created according to its kind.
ഞാൻ കുറെ നാള് മുമ്പ് ജീവജാലങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നോക്കി.
And before several years I tried to do a study about some of the creatures.
അത് അതത് തരം എന്നുള്ള വാക്കിനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്.
And that is I started because I saw this word according to its kind.
അപ്പോൾ ഒരു കണക്ക് ഞാൻ കണ്ടത് ഇപ്പോൾ അതിനേക്കാൾ ഒത്തിരി കൂടുതൽ കണ്ടുപിടിച്ചു കാണും.
And one statistics that I came to know.
ഏതാണ്ട് 800,000 പ്രാണികളെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
And around 800,000 insects were being identified.
30,000 ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ.
And around 30,000 species of fish.
6,000 ഇനം ഇഴജന്തുക്കൾ reptiles.
And around 7,000 kinds of reptiles.
5,000 ഇനം mammals സസ്തനജീവികൾ.
And around 5,000 types of mammals.
3,000 ഇനം amphibians.
And 3,000 types of amphibians.
ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഇത്രയൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളൂ.
And nowadays the numbers might have increased.
ഇതെല്ലാം എങ്ങനെ ഉണ്ടായി?
How were all of these formed?
ഒരു അമീബയിൽ നിന്നുണ്ടായെന്ന് വിശ്വസിക്കാൻ യാതൊരു ന്യായവുമില്ല.
And there is no logic in thinking that all these were formed from
an amoeba. ഇതെല്ലാം ആദത് തരം.
And all of these are according to its kind.
എവിടെ നോക്കിയാലും മനോഹരമായ ഡിസൈൻ കാണുന്നു.
And if you look any place you can see its beautiful design.
ആ ഡിസൈൻ കാണുമ്പോൾ അതിനു പിന്നിലെ ഡിസൈനറെ നമുക്ക് മറക്കാൻ കഴിയില്ല.
And when we see that design we are not able to forget its designer.
ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രപഞ്ചത്തിലെ കാര്യങ്ങളാണ്.
And now what I told was about the universe.
ഇനി മനുഷ്യ ചരിത്രം തന്നെ നോക്കുക.
Now look at human history.
ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി.
God created one man.
ആ ഒരു മനുഷ്യനിലൂടെ ഒരു വലിയ കാര്യപരിപാടി ദൈവം ഉദ്ദേശിച്ചു.
And through that one man God had a great plan.
ആ മനുഷ്യനിൽ നിന്ന് ഒരു ചെറിയ മനുഷ്യനെ പിന്നെയും ജനിപ്പിച്ചു.
And from that man he evolved a smaller man.
ഒരു ചെറിയ ശേത്ത്.
A small seed.
ആ ശേത്തിൽ നിന്ന് പിന്നെയും ദൈവത്തിന്റെ കാര്യപരിപാടി തുടർന്നു.
And from that seed itself God's plan is continuing.
ഒരു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു.
God selects an Abraham.
ആ അബ്രഹാമിന്റെ വംശത്തെ ദൈവം അനുഗ്രഹിച്ചു.
And God is blessing that the descendants of Abraham.
അതിൽ നിന്ന് ഒരു യഹൂദ ദൈവം തിരഞ്ഞെടുത്തു.
And from that he is electing Judah.
ആ യഹൂദ ഗോത്രത്തിൽ ബോവസിനെ ദൈവം തിരഞ്ഞെടുത്തു.
And from that Judah he is again electing Boaz.
ആ ബോവസിന്റെ ഭാര്യയായിട്ട് ഒരു അന്യജാതിക്കാരിയായ മോവാബ്യ സ്ത്രീയെ കൊടുത്തു.
And for that Boaz he is providing a heathen woman Moabite.
മാനുഷികമായി നിലയിൽ ചിന്തിച്ചാൽ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സംഭവം.
And if you think in a human way, it is not at all possible.
നാം വായിക്കുന്നത് ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു.
And Boaz begot Obed in through Ruth.
ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു.
And Obed brought forth Jesse.
ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു.
And Jesse brought forth David.
സുവിശേഷം ആരംഭിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി.
And when the gospels are starting, we see that the son of Abraham, the son of David, Jesus Christ.
അപ്പോൾ മനുഷ്യ ചരിത്രം തന്നെ നോക്കിയാൽ അതിന്റെ എല്ലാം പിൻപിലുള്ള ദൈവത്തിന്റെ ഡിസൈൻ കാണാൻ കഴിയും.
And if you look at human history itself, we can see God's design behind it.
ഇനി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നാലോ?
And if you look at your own life,
ഒരു ഡിസൈൻ ഇല്ലേ?
Is there not a design?
ഡിസൈനർ ആയ ദൈവം പിൻപിൽ നിന്ന്
the designer who is God standing behind.
നമ്മുടെ ജീവിതത്തിന് എല്ലാം ദൈവം നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക.
And he has designed all things that are required for our life.
ആ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ജീവിതത്തിന്റെ വിജയം.
And your life's success is to know what that design is.
എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം?
And my life should be in that manner.
എന്റെ ജീവിത പങ്കാളി ആരായിരിക്കണം?
And who should be my life partner?
ഞാൻ എങ്ങനെയായിരിക്കണം സഭയിൽ പ്രവർത്തിക്കണം?
And how should I work in the church?
സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം?
And what should be the ministries of the church?
സഭയുടെ പരിപാലനം എങ്ങനെയായിരിക്കണം?
And how should be the caretaking of the church?
ഏത് കാര്യത്തെക്കുറിച്ചാണ് ഡിസൈൻ ഇല്ലാത്തത്?
And about which thing there is no design?
ഈ സമാഗമനോടാർത്ഥ നിർമ്മാണം എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയുള്ള കാര്യമാണ്.
And the creation of the altar marveled of the tabernacle marveled me very much.
എവിടെ നോക്കിയാലും ദൈവത്തിന്റെ മനോഹരമായ ഡിസൈൻ കാണാൻ കഴിയും.
Wherever you look, you can see God's marvelous design.
വെറും സാധാരണക്കാരായ ഇഷ്ടിക മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളെ,
and a group of people who only used to make bricks,
അവരിൽ നിന്ന് ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ സാങ്ക്ച്വറി ഉണ്ടാക്കാൻ ദൈവം തെരഞ്ഞെടുത്തു.
And God selected some of them to build his wonderful and beautiful sanctuary.
അതിന് ദൈവം തെരഞ്ഞെടുത്ത മാർഗം പർവ്വതത്തിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തു.
And the way God showed for that, he showed an example on the mountain.
Or a design.
A design.
പുറപ്പാട് 39-40 അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ 16 പ്രാവശ്യം നാം കാണുന്നുണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു.
And in Exodus chapter 39 and 40 we see there many times that Moses did exactly as God told him.
16 പ്രാവശ്യം.
16 times.
മോശ പർവ്വതത്തിൽ കണ്ടതുപോലെ.
And exactly as Moses saw on the mount.
അങ്ങനെ സമാഗമന കൂടാരം ഉണ്ടാക്കി.
And that is how the tabernacle was made.
ആ സമാഗമന കൂടാരം ദൈവസഭയിൽ നിന്നാണ്.
And that tabernacle is a shadow of the church of God.
അങ്ങനെയെങ്കിൽ ദൈവസഭയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം?
And so in that case, how should the things of the church of God happen?
അവിടെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്.
And an example is set for.
അതെല്ലാം വചനത്തിലുണ്ട്.
And all those are in the scripture.
മോശയ്ക്ക് പർവ്വതത്തിൽ നോക്കണമായിരുന്നു.
Moses had to look unto the mount.
നമുക്ക് വചനത്തിലേക്ക് നോക്കിയാൽ മതി.
We only have to look into the scripture.
മനോഹരമായ ഡിസൈൻ എവിടെയും കാണാൻ കഴിയും.
We can see the beautiful design throughout.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ.
In our personal lives,
ദൈവത്തിന്റെ ഡിസൈൻ മനസ്സിലാക്കി എന്നെക്കുറിച്ച് കാര്യപരിപാടി എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്താണ് ഇത് മനസ്സിലാക്കുക, അതിനാണല്ലോ ദൈവഹിതം എന്ന് ലളിതമായ ഭാഷയിൽ നാം പറയാറുള്ളത്.
We should understand what the plan of God is and the design of God regarding our lives is, and that is what is known as God's will.
ദിനംതോറും ഇത് കണ്ടുപിടിക്കാൻ ഇത് മനസ്സിലാക്കാൻ നാം ശ്രമിച്ച് ആ ദൈവഹിതത്തിന്റെ പാതയിലൂടെ നീങ്ങുന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ വിജയം.
And daily we should try to find out what God's will is regarding my life, and your life will be successful if you move accordingly.
ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം.
And saying that, I would like to conclude that part.
ഈ അഞ്ചാമത്തേത്,
fifthly,
we have a providing God.
We have a providing God.
നമുക്ക് ദാതാവായ ഒരു ദൈവമുണ്ട്.
We have a providing God.
ഇവിടെ ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ച സംശയമുണ്ട്. ആ സംശയം അതിന്റെ നിവാരണം ആദ്യം വരുത്താമെന്ന് വിചാരിക്കുകയാണ്.
And there was a confusion asked by many at the beginning of these classes.
ദൈവം വിളിച്ചതെന്നാണ് ഉണ്ടാക്കിയത്?
When did God create life?
First day. ഒന്നാം ദിവസം.
On the first day.
സൂര്യനോ?
What about the sun?
നാലാം ദിവസം.
Fourth day.
അപ്പൊ ഈ സൂര്യൻ ഇല്ലാതെ വിളിച്ചോണ്ടോ?
Without the sun is there light?
സൂര്യനിൽ തന്നെ നമുക്ക് വെളിച്ചം
കിട്ടുന്നത്. Do we not obtain light from the sun?
സൂര്യനില്ലാതെ എവിടെ വെളിച്ചം?
Without sun, how can light exist?
വേദപുസ്തകം തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആദ്യത്തെ ആർഗ്യുമെന്റ് ഇതാണ്.
This is the first argument of the atheists who prove that there is no God or the Bible is wrong.
ബൈബിൾ വിഡ്ഢികളുടെ പുസ്തകമാണെന്ന് തെളിയിക്കാൻ കണ്ടുപിടിക്കുന്ന ആദ്യത്തെ ന്യായം സൂര്യൻ ഇല്ല വെളിച്ചമുണ്ടായി.
And the first argument that they use is that there is no sun but there is light.
ഇതെങ്ങനെ ശരിയാകുന്നത്?
How will this be correct?
ഞാൻ വിചാരിക്കുന്ന ന്യായം പിന്നീട് പറയാം. ഒരു ഒരു ഞാൻ വിചാരിക്കുന്ന വിചാരം കൂടി ആദ്യം പറയട്ടെ.
And let me say the thought that I have regarding this.
ലോകത്തിലെ സകല മതങ്ങളും സൂര്യാരാധനയോട് ബന്ധപ്പെട്ടതാണ്.
And all the religions in the world are based on worshipping the sun.
ശരിയല്ലേ?
Is it not true?
ഇതിനെ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്.
Why do you turn eastwards and pray?
നിങ്ങളെന്നല്ല ആളുകള്
എന്തിനാ
കിഴക്കോട് തിരിഞ്ഞ് ക്രൈസ്തവരെ കുറിച്ച് എന്തിനാ കിഴക്കോട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്?
എന്ത്
ന്യായമുള്ള ഏതാ? അതെ, അത് അവരോട് പറഞ്ഞ് അവർ സമ്മതിക്കുന്നു. നമ്മൾ അവരെ കളിയാക്കാൻ പറഞ്ഞല്ലോ, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാ. അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ കിഴക്കോട് തിരിഞ്ഞ് ഏത് പ്രാർത്ഥന നടത്തില്ല അന്നേരം കിഴക്കോട് തിരിയും? എന്തിനാ കിഴക്കോട്
തിരിയുന്നത്?
അവർക്ക് ഒറ്റ ന്യായമേ പറയാറുള്ളൂ.
They only have one excuse to say.
സമാഗമനകൂടാരത്തിന്റെ വാതിൽ കിഴക്കുവശത്തായിരുന്നു.
And the door of the tabernacle was on the east side.
അങ്ങനെ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ
കേട്ടിട്ടുണ്ട്. And I have heard many preach in that manner as well.
അപ്പൊ നമുക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകാം.
So we can have a logical doubt.
സമാഗമനകൂടാരത്തിന്റെ വാതിൽ കിഴക്കുവശത്താണ്, ശരിയാ.
It is true that the door of the tabernacle is on the east side.
അങ്ങനെയാണെങ്കിൽ ഈ കിഴക്കുവശത്തെ വാതിൽക്കൽ വന്നിരിക്കുന്ന ആള് എങ്ങോട്ട് തിരിഞ്ഞാ പ്രാർത്ഥിക്കേണ്ടത്?
So if the person who is coming at the eastern side, facing which side should he pray?
ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് വന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അങ്ങനെയാണെങ്കിൽ കൂടാരത്തിൽ ഒരു വാതിലോട് കിഴക്കുവശത്ത് ഇത് കിടക്കാന്ന് വിചാരിക്കുക. ആ കിഴക്കുവശത്ത് വന്നിരിക്കുന്ന ആളുകൾ സമാഗമ തിരുനിവാസത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങോട്ട് തിരിയണം? പടിഞ്ഞാറോട്ട് നോക്കിയ. അപ്പൊ കിഴക്കോട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് സമാഗമന കൂടാരത്തിന്റെ വാതിൽ കിഴക്കായിരുന്നു പറയുന്നത്.
And it's a baseless argument because a person who is coming through the east side, he has to face the western prayer.
ഇനി കിഴക്കോട്ട് ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ, സൂര്യൻ കിഴക്കായതുകൊണ്ട്.
And there is only one reason for which they look eastwards, it because the sun is there.
ബാബിലോണിൽ നിമ്രോദന്റെ കാലത്ത് ആരംഭിച്ച ബാബിലോണിയൻ മതത്തെ ചൂടുപിടിച്ചാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്.
And all religions have their base on the religion which established in Babylon on the way in Nimrod.
അതുകൊണ്ടാണ് കിഴക്കോട് തിരിയുന്നത്.
സോ ദാറ്റ് ഇസ് വൈ യു ഫേസ് ഈസ്റ്റ്.
അപ്പൊ ദൈവത്തിനറിയാം, ലോകത്തിലുണ്ടാകാൻ പോകുന്ന സകല മതങ്ങളും മതത്തിന്റെ വിശ്വാസികളും കിഴക്കോട് തിരിഞ്ഞ് സൂര്യനെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ഒന്നാം ദിവസം സൂര്യനെ ഉണ്ടാക്കിയാൽ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറയും? എന്ത് പറയാം? ആദ്യം സൂര്യദേവൻ ഉണ്ടായിരുന്നു, പിന്നെ ആ സൂര്യദേവനിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത്, ഭൂമി എല്ലാം ഒന്നും ഉണ്ടായതാ.
So they can argue that the sun was formed, if God had made the sun on the first day, they can argue that the sun was formed first and from that all things evolved.
അത് ദൈവം ആഗ്രഹിച്ചില്ല.
God did not desire that.
ഇനി ആരോ ഒരു തമാശ പറയുകയുണ്ടായി.
Somebody said jokingly in this manner.
ഒന്നാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കാരുന്നു വിചാരിക്കുക.
Imagine man was created on the first day.
മനുഷ്യൻ പിന്നെ എന്ത് പറയുമായിരുന്നു?
What would man say?
ഇത്ര മനോഹരമായി ഇരിക്കുന്നു അല്ലേ, ആരുണ്ടാക്കിയാന്നറിയോ? ഞാനും ദൈവം കൂടിയാ, ജോയിന്റ് പാർട്ട്ണർഷിപ്പ് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത്.
Man was created on the first day, he would have said, me and God together we built the sun.
ഇതൊന്നും ദൈവം അനുവദിച്ചില്ല.
God did not allow any of this.
ബാക്കി എല്ലാ സൃഷ്ടികളും പൂർത്തിയാക്കി ഏറ്റവും ഒടുവിൽ ആറാമത്തെ ദിവസം സൃഷ്ടിയുടെ അവസാന ഭാഗത്താണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത്.
After everything was created, at the last part of creation, God is creating man.
എന്തുകൊണ്ട് ഈ ആറാം ദിവസം വരെ ദൈവം കാത്തിരുന്നത്?
Why did God wait till the sixth day?
അവിടെയാണ് ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
There we see the providence of God.
ഒന്നാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കായിരുന്നു വിചാരിക്കുക.
Imagine man was created on the first day.
എന്ത് സംഭവിക്കും?
What would have happened?
ഇവനെ എവിടെ കൊണ്ടാണ് താമസിപ്പിക്കുന്നത്?
Where will I make him stay?
ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് മൂടി കിടക്കുക.
And the face of the earth is covered with water.
ആഴത്തിന്റെ മീതെ ഇരുള.
And there is darkness.
കണ്ണു തുറന്നാലും അടച്ചാലും ഇരുള.
If you open your eyes or close it is darkness.
അവൻ എന്താ കഴിക്കാനുള്ളത്?
What will he eat?
വൃക്ഷങ്ങളില്ല.
There is no plant.
പഴങ്ങളില്ല.
There are no fruits.
ഇനി അവനൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി പെറ്റ് ആനിമൽസ് ഇല്ല.
And for his human entertainment there is no pet animals.
അവൻ എങ്ങനെ ജീവിക്കും?
How can he live?
അപ്പൊ ദൈവം ആറാമത്തെ ദിവസം വരെ കാത്തിരുന്ന് മനുഷ്യന് വേണ്ടതെല്ലാം ഒരുക്കിയ ശേഷം അവനെ മനോഹരമായി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പാർപ്പിച്ചതിലൂടെ ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതൽ നമുക്ക് കാണാൻ കഴിയും.
We can see God's great care and providence in that he created man on the sixth day after creating all that was necessary for him.
നമ്മുടെ കർത്താവ് ഇതിന് വിശദീകരണമായിട്ട് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഒരു പ്രായോഗികമായ പാഠം പറഞ്ഞല്ലോ.
In Matthew chapter 6, a practical example is said by the Lord.
ആറാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമ്മൾ സാധാരണ ഇത് വായിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാറുള്ളതാണ്.
In Matthew chapter 6 and verse 25, we usually meditate upon this.
മനുഷ്യന്റെ ആകുലം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്.
And man's worry is mainly on two things.
ഒന്ന് ആഹാരം, രണ്ട് ഉടുപ്പ്.
First it is food and second is what to wear.
25-ാം വാക്യം നോക്കിയേ.
Look at verse 25.
ആ എന്ത് തിന്നും എന്ന് കരുതി എന്ത് കുടിക്കുമെന്ന് വിചാരിച്ച് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെട്ട ആകുലപ്പെടേണ്ട.
Do not worry about your life, what you will eat or what you will drink.
എന്തുകൊണ്ട്?
Why?
നമ്മൾ ന്യായമായിട്ടോ ആഗ്രഹപ്പെടേണ്ട കാര്യങ്ങളല്ലേ?
ഇസ് ദാറ്റ് നോട്ട് ജെനുവിൻലി റീസൺസ് വിച്ച് വി ഷുഡ് ബി വറിയിങ് അബൌട്ട്?
എന്ത് തിന്നും എന്ത് കുടിക്കും ന്യായമായ ഒരു കാര്യമല്ലേ?
ഇസ് ഇറ്റ് നോട്ട് എ ലോജിക്കൽ തിങ് വാട്ട് ഷാൽ വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്?
എന്ത് ധരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം? വസ്ത്രം വാങ്ങണ്ടേ?
ആൻഡ് വി തിങ്ക് വാട്ട് ഹാവ് വി ടു വെയർ?
പക്ഷേ ഈ ആകുലങ്ങൾക്ക് ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞിരിക്കും.
ആൻഡ് ജീസസ് ഈസ് സെയിങ് ദാറ്റ് ദേർ ഇസ് നോ നീഡ് ഫോർ ദീസ് വറീസ്.
എന്തുകൊണ്ട് ആകുലത്തിന് ആവശ്യമില്ല?
വൈ ഇസ് ദേർ നോ നീഡ് ഫോർ വറീസ്?
അടുത്ത വാചകം,
ദി നെക്സ്റ്റ് ഫ്രേസ്,
ആഹാരത്തേക്കാൾ ജീവനും
is not life more than food,
ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാ,
and the body more than clothing.
ഇത് തമ്മിൽ താരതമ്യം നടത്തണം.
And you should do a comparison between these.
ആഹാരമാണോ ജീവനാണോ വലുത്?
Is life or food great?
ഏതാ വലുത്?
Which is the greater one?
ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
Why do you eat the food?
ജീവന് വേണ്ടിയാ.
To sustain life.
ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്, അതോ ആഹാരത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്?
And do you live to eat or eat to live?
ഈ ജീവൻ ഉള്ളത് കാരണം ജീവൻ നിലനിർത്താനായിട്ട് ആഹാരം കഴിക്കുക.
ആൻഡ് ബിക്കോസ് യു ഹാവ് ലൈഫ് യു ആർ ഈറ്റിംഗ് ടു സസ്റ്റെയിൻ ദാറ്റ് ലൈഫ്.
അതുകൊണ്ട് പ്രാധാന്യമേറിയത് ആഹാരമല്ല ജീവനാണ്.
സോ ദി മോർ ഇമ്പോർട്ടന്റ് വൺ ഈസ് ലൈഫ്.
അതുകൊണ്ട് ഏറെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടത് ഏതിനു വേണ്ടിയാണ്?
സോ യു ഷുഡ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഓൺ വിച്ച് മാറ്റർ?
ജീവന് വേണ്ടിയാ.
അബൌട്ട് യുവർ ലൈഫ്.
ഈ ജീവനെ കുറിച്ചുള്ള ചിന്ത ആളുകൾക്കില്ലാതെ ആഹാരത്തെ തീറ്റി കൂടി കാര്യങ്ങളെ കുറിച്ച് ലോകജാതിയോ ചിന്തിക്കുന്നത്.
ആൻഡ് ദ മാൻ ഡസ് നോട്ട് തിങ്ക് അബൌട്ട് ലൈഫ് ബട്ട് റാദർ അബൌട്ട് വാട്ട് ഹീ ഷാൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക്.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഈ വക ജാതികൾ അന്വേഷിക്കും, നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല.
ആൻഡ് സോ ഇൻ സച്ച് മാനർ ദ ഹീതൻ സേർച്ച് യു ഷുഡ് നോട്ട് ഗോ ആഫ്റ്റർ ദി.
എന്തുകൊണ്ട്?
വൈ?
സ്വർഗസ്ഥനായ ഒരു പിതാവ് നിങ്ങളെ പരിപാലിക്കാനായിട്ടുണ്ട്.
ബിക്കോസ് ഹെവൻലി ഫാദർ exists to take care of.
ഇനി രണ്ടാമത്തെ കാര്യം,
secondly,
ശരീരമാണോ ഉടുപ്പാണോ വലുത്?
Is the body great or is the clothing greater?
ഉടുപ്പിന് വേണ്ടിയാണോ ശരീരം, ശരീരത്തിന് വേണ്ടിയാണോ ഉടുപ്പ്?
Is the body for clothing or the clothing for body?
ഉടുപ്പുകൾ കുറെ തയ്പ്പിച്ചുകൊണ്ട് വന്നു.
You stitch a lot of clothes.
രാജാ മരിച്ചു പോയി.
അങ്കിൾ പാസ്ഡ് അവേ.
അച്ഛനോട് ഒരുപാട് ഉടുപ്പുകൾ മേടിച്ചോണ്ട് വന്നു.
യു ബ്രോട്ട് എ ലോട്ട് ഓഫ് ഷർട്ട്സ് ഫോർ ദി അങ്കിൾ.
ശരീരമില്ല.
ബട്ട് ദേർ ഇസ് നോ ബോഡി.
ഉടുപ്പുകൊണ്ട് എന്നാ പറയുന്നത്?
വാട്ട് ഇസ് യൂസ് ഓഫ് ദി ഷർട്ട്?
അതൊരു ഉടുപ്പിനല്ല പ്രാധാന്യം, ശരീരത്തിനാണ് പ്രാധാന്യം.
സോ ദി ബോഡി ഹാസ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ദ ക്ലോത്തിങ്.
ഈ ശരീരം ദൈവം തന്നതാണെങ്കിൽ,
ഇഫ് ദിസ് ബോഡി ഈസ് പ്രൊവൈഡഡ് ബൈ ദ ലോർഡ്,
ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ച് തരാനും കൂടെ ദൈവത്തിന് കഴിയും.
ആൻഡ് വാട്ട് ഇസ് റിക്വയർഡ് ഫോർ ദിസ് ബോഡി ഗോഡ് വിൽ ഏബിൾ ടു പ്രൊവൈഡ് ദാറ്റ് ഓൾസോ.
അതൊരു കർത്താവ് പഠിപ്പിച്ചതായ പാഠം.
So the lesson taught by the Lord,
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക.
Seek ye first his kingdom.
ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക.
Seek his face first.
കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവുക.
And you should have an awareness that there is a God who cares for
you. ആകാശത്തിലെ പറവകളെ നോക്കുക, അവരുപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ.
Look at the birds in the sky.
സ്വർഗസ്ഥനായ പിതാവല്ലേ അവയെ പരിപാലിക്കുന്നത്?
And does not your father take care of them?
നിങ്ങൾ അതിനേക്കാൾ വിശേഷതയുള്ളവരല്ലേ?
And are you not more value than they?
നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം.
And a God who provides and cares for us.
ഇനി ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ച് ഉൽപ്പത്തി ആദ്യ അധ്യായങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് വളരെ അത്ഭുതകരമാണ്.
ആൻഡ് ദി പ്രൊവിഡൻസസ് ഓഫ് ഗോഡ് മെൻഷൻ ഇൻ ദി ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഫ് ജെനസിസ് ആർ മാർവലസ്.
ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ച ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ 32-31 വാക്യങ്ങൾ.
ആൻഡ് ഇൻ ജെനസിസ് ചാപ്റ്റർ 1:31 verses.
ആ വാക്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നാം നേരത്തെ ഓർത്തവരെ 43 പ്രാവശ്യം ദൈവത്തിന്റെ പേരും സർവ്വനാമങ്ങളും.
ആൻഡ് വി ക്യാൻ സീ ദി നെയിംസ് ആൻഡ് സിനോണിംസ് ഓഫ് ഗോഡ് 43 times.
32 പ്രാവശ്യം ദൈവത്തിന്റെ പേരും 11 പ്രാവശ്യം സർവ്വനാമവും.
ആൻഡ് 32 times ദി നെയിം ഓഫ് ഗോഡ് ആൻഡ് 11 times ഇറ്റ് സിനോണിംസ്. ഇറ്റ്സ് പ്രൊനൗൺ.
43 പ്രാവശ്യം അവിടെ എല്ലാം ദൈവം ദൈവം എലോഹിം എന്നുള്ള വാക്കാണ് കാണുന്നത്.
ആൻഡ് 32 times വി സീ എലോഹിം എലോഹിം.
എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പേര് മാറി.
And coming to chapter 2, God's name has a change.
Enna vere?
What's his name?
Jehovah aya devu.
God Jehovah.
Pinnidu Jehovah.
Later on Jehovah.
Appo devathinte peru maari.
So his name has changed.
Aara peru maatiyittathu?
And who changed his name?
Devu Jehovah aayittu engane maari?
How did God turn to Jehovah?
മോശ പേര് മാറ്റിയിട്ടതല്ല.
മോസസ് ഡിഡ് നോട്ട് ചേഞ്ച് ദോസ് നെയിംസ്.
നമ്മൾ പിള്ളേർക്ക് പേരിടുന്ന പോലെ ദൈവത്തിന്റെ പേരിടാൻ മോശയ്ക്ക് അവകാശമൊന്നുമില്ല.
മോസസ് ഹാസ് നോ റൈറ്റ് ടു നെയിം ആസ് വി നെയിം ചിൽഡ്രൻ.
ദൈവം കൽപ്പിച്ചതുപോലെ ആയി പേര് മാറ്റം.
ആൻഡ് ആസ് ഗോഡ് കമാൻഡഡ് ദീസ് നെയിംസ് വാസ് ചേഞ്ച്.
ഇനി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വേറെ പേര് കാണുക.
ആൻഡ് ഇൻ ചാപ്റ്റർ 14 വി സീ യെറ്റ് അനദർ നെയിം ഫോർ ഗോഡ്.
അവിടെ രണ്ട് പേരുകൾ പുതുതായിട്ട് കാണുന്നുണ്ട്.
ആൻഡ് വി സീ ദെയർ ടു ന്യൂ നെയിംസ്.
ഒന്ന് അത്യുന്നതനായ ദൈവം.
One is the exalted God,
most high God. രണ്ടാമത്തേത് ആകാശത്തിനും ഭൂമിക്ക് നാഥനായ ദൈവം.
And secondly we see God of heaven and earth.
ഇനി 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ.
And when we come to chapter 17,
സർവശക്തനായ ദൈവം.
The sovereign God,
almighty God. അപ്പൊ പേരുകൾ ഇങ്ങനെ മാറി മാറി വരാൻ കാരണം എന്താണ്?
And what is the reason for these names to change?
വിഷയത്തോട് ബന്ധപ്പെട്ടത് അല്ലെങ്കിലും അറിവിലേക്കായിട്ട് ഒരു രഹസ്യം കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്.
ഐ വിൽ ടെൽ യു എ സീക്രട്ട് ഈവൻ ദോ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു അവർ സബ്ജക്ട്.
ഈ ബൈബിൾ ആത്മവിശ്വാസം അല്ലെന്ന് വിചാരിക്കുന്ന കുറെ ക്രൈസ്തവരുണ്ട്.
ആൻഡ് ദേർ ആർ സെവറൽ ക്രിസ്ത്യൻസ് ഹു ബിലീവ് ദാറ്റ് ദി സ്ക്രിപ്റ്റേഴ്സ് ആർ നോട്ട് ഇൻസ്പയർഡ്.
അവർ ധാരാളം വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്.
ആൻഡ് ദേ ഹാവ് റിട്ടൺ സെവറൽ എക്സ്പ്ലനേഷൻസ് ഫോർ ദാറ്റ്.
ഈ ഒരു കാരണത്താൽ അവർ പറയുന്നത് മോശയുടെ പുസ്തകം ഈ 50 അധ്യായങ്ങൾ മോശ തന്നെ എഴുതിയല്ല.
And so they say that the 50 chapters of Genesis were not written by Moses.
നമ്മൾ ആദ്യ കാലം മുതലേ വിചാരിച്ചു വരുന്ന മോശയുടെ 5 പുസ്തകങ്ങൾ 4 പേർ എഴുതിയതാണ് പറയുന്നത്.
And they say that the 5 books of Moses were written by 4 authors.
അതിന്റെ ഒരു തെളിവ് പറയുന്നു, നോക്ക്, ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ മോശ എലോഹീം ദൈവം എന്ന് പേരിട്ടു, 2-ാം അധ്യായത്തിൽ യഹോവ എന്ന് പേരിട്ടു.
And see the names of Moses has written Elohim in first chapter, and in second chapter he calls as Jehovah.
Oralana angane iruva peru.
If it is one person, will he write in that manner?
Adonde rendu peru ezhuthi.
So two people wrote that.
Moses ennu parayunna oru nalla midukkara editor undayirunnu, adu bangiya edit cheythu 80 adhyayangal undaki.
And Moses was a wonderful editor and he made these 50 chapters.
Viddigal
fools.
ഇതിന്റെ പിൻപിലുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി മനസ്സിലാക്കുന്നില്ല.
They did not understand the plan of God behind this.
1-ാം അധ്യായത്തിൽ ദൈവം എലോഹിം എന്ന് പറഞ്ഞാൽ മതി.
And in the first chapter it is enough that God is Elohim.
എന്തുകൊണ്ട്?
Why?
സൃഷ്ടിയോട് ബന്ധപ്പെട്ട.
That is in relation to creation.
സൃഷ്ടിയോട് ബന്ധപ്പെട്ട് ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞാൽ മതി.
In relation to creation it is enough to say that God is almighty and
എലോഹിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓൾമൈറ്റി വൺ, സർവശക്തന്മാരെന്നാണ്.
And the meaning of the name Elohim is the almighty or the powerful one.
എന്നാൽ 2-ാം അധ്യായത്തിൽ മനുഷ്യന്റെ കഥയാണ് കാണുന്നത്.
And in chapter 2 we see the story of man.
മനുഷ്യന് തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ അവന് ദൈവത്തെ ആരായിട്ട് കാണണം?
ആൻഡ് ആഫ്റ്റർ മാൻ സിൻഡ് ഹൂ ഷുഡ് ഹി സീ ഹിം ആസ്?
എലോഹിം ആയിട്ടല്ല,
നോട്ട് ആസ് എലോഹിം,
സർവശക്തനായിട്ടല്ല,
നോട്ട് ആസ് ദി ഓൾ പവർഫുൾ വൺ,
വീണ്ടെടുപ്പുകാരനായി വെളിപ്പെടും,
ബട്ട് ആസ് ദി റിഡീമർ.
എലോഹിം എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ ഈസ് ബൗണ്ട് വിത്ത് എ കവനന്റ്, ഉടമ്പടി ചെയ്ത് അത് നിറവേറ്റാൻ ബാധ്യസ്ഥനായവൻ എന്നാണ് അതിന്റെ അർത്ഥം.
ആൻഡ് ദി മീനിംഗ് ഓഫ് ദാറ്റ് എലോഹിം ഈസ് വൺ ഹൂ ഇസ് ബൗണ്ട് ബൈ എ കവനന്റ്.
അതെ, എലോഹിം ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
ആൻഡ് ദി എലോഹിം ഗോഡ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
എങ്ങനെ അറിയാം?
ഹൗ ഡു വി നോ ദാറ്റ്?
സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:3.
ആൻഡ് ഇൻ ജോൺ ചാപ്റ്റർ 1:3 വി റീഡ് ദാറ്റ് ഓൾ തിങ്സ് വർ ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് നതിങ് വാസ് ക്രിയേറ്റഡ് വിതൗട്ട് ഹിം.
ഇനി ആ യഹോവ ദൈവം ആരാണ്?
ആൻഡ് ഹൂ ഈസ് ദാറ്റ് ഗോഡ്? ജെഹോവ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
യെശയ്യാവ് 40:3 വാക്യത്തിൽ പറഞ്ഞു, യഹോവയ്ക്ക് മരുഭൂമിയിൽ വഴി ഒരുക്കുവിൻ.
ആൻഡ് ഇൻ ഐശയ്യ ചാപ്റ്റർ 40:3 വി റീഡ് ദാറ്റ് പ്രിപ്പയർ ദ വേ ഫോർ ദ ലോർഡ്, മേക്കിംഗ് സ്ട്രെയിറ്റ് ഇൻ ദ ഡെസേർട്ട്.
മർക്കോസിന്റെ സുവിശേഷം 1:3 വാക്യത്തിൽ ആ യഹോവയ്ക്ക് എന്നുള്ള പേര് മാറ്റി മരുഭൂമിയിൽ കർത്താവിന് വഴി നിരത്തുവീൻ എന്ന് നാം വായിക്കുന്നുണ്ട്.
ആൻഡ് ഇൻ മാർക്ക് ചാപ്റ്റർ 1:3 വി സീ മേക്ക് സ്ട്രെയിറ്റ് ദ പാത്ത് ഫോർ ദ ലോർഡ് ഇൻ ദ വിൽഡർനെസ്.
അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവ പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തുവാണ്.
ആൻഡ് സോ ദി ജെഹോവ ഹു വാസ് റിവീൽഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ദി ജീസസ് ക്രൈസ്റ്റ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്.
അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി വരികയായിരുന്നു.
ആൻഡ് ഹി ഈസ് കമ്മിങ് ആസ് അവർ റിഡീമർ.
ഇനി 3-ാമത്തെ പേര് നോക്കുക.
ആൻഡ് ലുക്ക് അറ്റ് ദി തേർഡ് നെയിം.
ഉൽപ്പത്തി 14-ാം അധ്യായം.
ഇൻ ജനസിസ് ചാപ്റ്റർ 14.
അവിടെ അബ്രഹാമിന് പുതിയ വെളിപ്പാട് ദൈവത്തെ കുറിച്ച് ലഭിക്കുകയാണ്.
ആൻഡ് ദേർ അബ്രഹാം ഈസ് റിസീവിംഗ് എ ന്യൂ റെവലേഷൻ അബൌട്ട് ദി ലോർഡ്.
ആ വെളിപ്പാട് ദൈവം അത്യുന്നതനായ ദൈവം എന്നുള്ളതാണ്.
ആൻഡ് ദാറ്റ് റെവലേഷൻ ഈസ് ദാറ്റ് ഹി ഈസ് ദി ഓൾമൈറ്റി ഗോഡ്,
മോസ്റ്റ്
ഹൈ ഗോഡ്.
എന്തുകൊണ്ടാണ് ഈ ഒരു വെളിപ്പാട് ആവശ്യമായി വരുന്നത്?
ആൻഡ് വൈ, വാട്ട് ഇസ് ദി നെസസിറ്റി ഓഫ് ദിസ് റെവലേഷൻ?
5 രാജാക്കന്മാരെ തോൽപ്പിച്ച്
ആഫ്റ്റർ ഡിഫീറ്റിംഗ് 5 കിങ്സ്
അബ്രഹാം മടങ്ങി വരിക.
അബ്രഹാം ഇസ് റിട്ടേണിംഗ്.
കേവലം 318 അഭ്യാസികൾ മാത്രമേ അബ്രഹാമിന്റെ കൂടെ ഉള്ളൂ.
ആൻഡ് ദർ വർ ഓൺലി 318 ട്രെയിൻഡ് മെൻ വിത്ത് ഹിം.
5 രാജാക്കന്മാരെ 4 രാജാക്കന്മാരെ തോൽപ്പിച്ച് വിജയികളായി തീർന്നപ്പോൾ ആ 5 രാജാക്കന്മാരെയും സൈന്യങ്ങളെയും അബ്രഹാം തോൽപ്പിച്ച് മടങ്ങി വരിക.
ആൻഡ് ആഫ്റ്റർ ദി 5 കിങ്സ് ആർ ഡിഫീറ്റഡ് ദി 4 കിങ്സ്, ദിസ് അബ്രഹാം ഈസ് ഗോയിങ് ആൻഡ് ഡിഫീറ്റിംഗ് ദി 5 കിങ്സ് ആൻഡ് കമ്മിംഗ് ബൈ ആൻഡ് റിട്ടേണിംഗ്.
മാനുഷികമായ നിലയിൽ അബ്രഹാമിന് വേണമെങ്കിൽ ചിന്തിക്കാം, വാട്ട് നെക്സ്റ്റ്?
ആൻഡ് ഹ്യൂമൻലി അബ്രഹാം ക്യാൻ തിങ്ക്, വാട്ട് നെക്സ്റ്റ്?
എന്ത് സംഭവിക്കാം?
വാട്ട് വിൽ ഹാപ്പൻ?
എന്ത് സംഭവിക്കാം?
എനിത്തിങ് കുഡ് ഹാപ്പൻ.
ഒരു പരദേശിയായിട്ട് വന്ന് പാർക്കുന്ന ഒരു മനുഷ്യനാണ്.
ആൻഡ് ഹി ഈസ് സ്റ്റേയിങ് ആസ് എ സൊജേണർ, ആസ് എ ഫോറിനർ.
മല്ലന്മാരായ 5 രാജാക്കന്മാരും 10,000-ക്കണക്കിന് പടയാളികളും.
ആൻഡ് ദേർ ആർ 5 വാരിയർ കിങ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സ്.
അവരുടെ അടുക്കിലേക്ക് ദൈവം മൽക്കിസദേക്കിനെ പറഞ്ഞയക്കാം.
ആൻഡ് ടു ദം, ടു ഹിം ഗോഡ് ഈസ് സെൻഡിംഗ് ഫോർ മൽക്കിസദേക്ക്.
ആ മൽക്കിസദേക്ക് വന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു.
ആൻഡ് ഹി ബ്ലെസ്ഡ് അബ്രഹാം ഇൻ ദി നെയിം ഓഫ് ദി മോസ്റ്റ് ഹൈ ഗോഡ്.
എന്തുകൊണ്ടാണ് വെളിപ്പാട് വേണം?
ആൻഡ് വൈ ഇസ് ദാറ്റ് റിവലേഷൻ?
അബ്രഹാം, നീ ഭയപ്പെടേണ്ട.
അബ്രഹാം, യു ഷുഡ് നോട്ട് ഫിയർ.
ഞാനാണ് നിന്റെ സംരക്ഷകൻ.
ഐ ആം യുവർ പ്രൊട്ടക്ടർ.
ഞാൻ നിന്റെ പ്രതിഫലമാണ്.
ഐ ആം യുവർ റിവാർഡ്.
ഞാൻ നിന്റെ പരിചയമാണ്.
ഐ ആം യുവർ ഷീൽഡ്.
ഈ രണ്ട് വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്.
ഐ വി റീഡ് ദീസ് ടു വേർഡ്സ്.
ഞാൻ നിന്റെ പരിചയമാണെങ്കിൽ,
ഇഫ് ഐ ആം യുവർ ഷീൽഡ്,
ഞാൻ അത്യുന്നതനായ ദൈവമാണ്.
ഐ ആം ദ മോസ്റ്റ് ഹൈ ഗോഡ്.
ഞാൻ അത്യുന്നതനായ ദൈവമാണെങ്കിൽ,
ഇഫ് ഐ ആം ദ മോസ്റ്റ് ഹൈ ഗോഡ്,
ഞാൻ നിന്റെ പരിചയമാണ്.
ഐ വിൽ ബി യുവർ ഷീൽഡ്.
നീ എന്തിനാ ആകുലപ്പെടുന്നത്?
വൈ ഷുഡ് യു വറി?
നീ ഭയപ്പെടേണ്ട.
യു ഷുഡ് നോട്ട് ഫിയർ.
ഈ വെളിപ്പാട് അബ്രഹാമിന് ആ സമയത്ത് വളരെ അത്യാവശ്യം. ആവശ്യമായിരുന്നു.
And this revelation was very necessary for Abraham at that point.
അവിടെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാൻ കഴിയും.
And there too we can see God's providence.
ഇനി ആ 14-ാം അധ്യായത്തിൽ തന്നെ നോക്കിയാൽ,
even if you look in that chapter 14 itself,
ദൈവത്തിന്റെ നാലാമത്തെ പേര് കാണാം.
You can see the fourth name of God.
ആകാശത്തിനും ഭൂമിക്കും നാഥനായ ദൈവം.
The Lord of the heaven and the earth.
എന്താ അതിലൂടെ നമുക്ക് പഠിക്കാവുന്നത്?
What can we learn through that?
ആകാശത്തിന്റെ പരപ്പ് എത്രത്തോളം ഉണ്ടോ,
and how much the heavens are spread,
ഭൂമിയുടെ വിസ്തൃതി എത്രമാത്രമുണ്ടോ,
and how much the earth is spread,
അതിനെല്ലാം നാഥൻ ഒരാളാണ്.
And there is one possessor of all.
അബ്രഹാം എന്ത് എവിടെ പോയാലും,
Abraham wherever you go,
ഈ ഭൂമിയിലെ അറ്റത്ത് പോയി പാർത്താലും,
even if you go to the ends of the earth,
സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും,
even if you go to the depths of the sea,
ഈ സ്വർഗ്ഗത്തിൽ കയറിയാലും,
even if you go into heaven,
ഞാൻ അവിടെയുണ്ട്.
I am there.
119-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ.
In Psalms 119 we read like that.
നീ എവിടെ ആയാലും നിന്നെ കരുതാൻ ഞാനുണ്ട്.
And wherever you are, I am there to provide for you.
എത്ര മനോഹരമായ വെളിപ്പാടാണ്.
Oh, what a wonderful revelation.
നമ്മുടെ ദൈവം എലോഹീം, സർവശക്തനായ ദൈവം.
Our God is Elohim, God of powerful God.
നമ്മുടെ ദൈവം വീണ്ടെടുപ്പുകാരനായ ദൈവം.
Our God is the redeeming God.
നമ്മുടെ ദൈവം സംരക്ഷകനായ ദൈവം.
Our God is protecting God.
ഇനി നീ ആകാശത്തിന്റെ അറ്റത്തോ ഭൂമിയിലെ അറുതിയിലോ പോയി പാർത്താലും അവിടെയും ഞാൻ നിന്നെ സഹായിക്കുന്നവനാണ്, ഞാൻ നിന്റെ മധ്യസ്ഥൻ.
And even if you go into the heights of heaven or the depths of the earth, I am there to protect you. I am the mediator.
ഈ കാര്യം എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ അതിന്റെ ആശയം നാം വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാ പൗരോഹിത്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതാണ്.
And regarding these things, when we read in Hebrews, we read that it is in regards to the high priestly ministry of our Lord Jesus Christ.
എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ,
in Hebrews chapter 7,
അഹരോന്റെ പൗരോഹിത്യവും യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം തമ്മിൽ വേർതിരിച്ച് കാണിക്കുമ്പോൾ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ.
And in Hebrews chapter 7, when it is differentiated between the priesthood of Aaron and the priesthood of our Lord Jesus Christ, we see Lord Jesus Christ coming according to the priesthood of Melchizedek.
അഹരോൻ എന്ന മഹാപുരോഹിതൻ സേവിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ ദേശത്ത് മാത്രം ഉണ്ടായിരുന്ന ദൈവത്തെയാണ്, യഹോവയാണ്.
And Aaron, who was a high priest, used to serve the Lord who was God of Israel.
എന്നാൽ മൽക്കിസദേക്ക് സേവിച്ചത് ആരെയാണ്?
ബട്ട് ഹൂം ഡിഡ് മൽക്കിസദേക്ക് സർവ്?
ഇസ്രായേൽ ദേശം ഉൾപ്പെടുന്ന ഏഷ്യാ ഭൂഖണ്ഡവും യൂറോപ്പിലെ ഭൂഖണ്ഡവും ആഫ്രിക്കൻ ഭൂഖണ്ഡവും എന്ന് പറയുന്ന ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും മഹാപുരോഹിതനായിട്ടാണ് മൽക്കിസദേക്കിനെ നമുക്കവിടെ കാണാൻ കഴിയും.
And there we can see Melchizedek as the high priest not only for Israel but of all the continents, of all the places that existed in the world at that time.
ആ മൽക്കിസദേക്കിന്റെ പൊരുളായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനായിട്ടുള്ളത്.
And the Lord Jesus Christ is appearing as a revelation of that Melchizedek as a high priest.
അതെ, അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്, അതും കർത്താവായ യേശുക്രിസ്തു.
And he is our great high priest and it is the Lord Jesus Christ.
ഇനി അടുത്ത അഞ്ചാമത്തെ പേര്, നാലാമത്തെ പേര് ഉൽപ്പത്തി 17-ാം അധ്യായത്തിലാണ്.
And the fourth name we can see in Genesis chapter 17.
അബ്രഹാമിന് കുഞ്ഞില്ലാതിരിക്കുക.
And Abraham is childless.
കുഞ്ഞിനെ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു.
And the Lord has promised that he would give him a descendant.
വർഷങ്ങളായി കാത്തിരിപ്പ് തുടരുക.
And Abraham is waiting for several years.
ആ സമയത്ത് 17-ാം അധ്യായത്തിൽ ദൈവം ഒരു പുതിയ വെളിപ്പാടുമായിട്ട് അബ്രഹാമിന്റെ അടുക്കൽ ചെന്നു.
And at that time God is approaching Abraham with a new revelation.
അബ്രഹാമേ, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്.
Abraham, I am an all powerful and almighty God.
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് അല്പകട മെച്ചമായ ഒരു പരിഭാഷ വേണമെന്നാണ് വേദപണ്ഡിതന്മാർ പറയാറുള്ളത്.
And the biblical scholars say that there should be given a clearer explanation of that word used there.
അവിടെ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൽ ശദ്ദായി എന്നുള്ള വാക്കാണ്.
And the word used there for God is El Shaddai.
ആ എൽ ശദ്ദായി എന്നുള്ള വാക്കിന് ശരിയായ അർത്ഥം ഓൾ പ്രൊവൈഡിംഗ് ഗോഡ് എന്നുള്ള, ഓൾ സഫിഷ്യന്റ് ഗോഡ്.
And the meaning of the word El Shaddai, God, is that he is an all providing God.
അത് തെളിയിക്കുന്നത്,
it is being proved.
എൽ എന്ന് പറഞ്ഞാൽ ദൈവം.
El means God.
അല്ലെങ്കിൽ സർവശക്തൻ.
Or the all powerful one.
ഷഡ് എന്നുള്ള വാക്ക്,
ഷഡ് മീൻസ്
ഒരു കുഞ്ഞിനെ മുരപിടിപ്പിക്കുന്ന അമ്മയുടെ സ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഷഡ് എന്നുള്ള ഇബ്രായ ഭാഷയിൽ.
And the shed is used to describe the breast of a woman who is feeding her child.
എന്ന് പറഞ്ഞാൽ ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ, മുലപ്പാല് കൊടുക്കുമ്പോൾ,
that is when a mother is providing milk for a child.
ആ മടിയിൽ ഇരുന്ന് പാല് കുടിക്കുന്ന കുഞ്ഞിന് അമ്മയിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ട്?
And when that child is having the milk from its mother's breast, what all is it receiving?
ആ കുഞ്ഞിന് വയറ് നിറയുന്നുണ്ട്.
Its stomach is getting full.
അതിന് മാനസികമായ സംതൃപ്തിയുണ്ട്.
And it has a mental satisfaction.
അതിന് വൈകാരികമായ സംതൃപ്തിയുണ്ട്.
And it has an emotional satisfaction.
മാത്രമല്ല, അതിന് യാതൊരു ആകുലവുമില്ല.
And not only that, it does not have any worry in the world.
അപരിചിതമായ ശബ്ദം കേട്ടാൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിന് ആകുലയില്ല.
And if it hears a foreign noise when it is drinking the milk, it does not care.
അപരിചിതരായ ആരെങ്കിലും ആശ്രമത്തിൽ വന്നാലും കുഞ്ഞിന് ഭയമില്ല.
And if any stranger comes at that time, the child is not fearful.
എന്നാൽ ആ മുരവിനെ മാറ്റി കുഞ്ഞിനെ ഒരു തൊട്ടിലിലോ കട്ടിലോ കിടന്ന് നോക്കുക.
But when it is weaned and put in a in a cradle, just look at the child.
അപരിചിതമായ ശബ്ദം കേട്ടാൽ കുഞ്ഞ് ഞെട്ടി ഉണരുകയും കരയുകയും ചെയ്യും.
And when it hears a strange noise, it gets up suddenly and is fearful.
പരിചയമില്ലാത്ത ആളെ കണ്ടാൽ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കും.
And if it sees a stranger, it cries out.
എന്നാൽ മുലകുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മയുടെ മടിയിലിരിക്കുമ്പോൾ ആ കുഞ്ഞിന് എല്ലാ തരത്തിലുള്ള സംതൃപ്തിയും സുരക്ഷിതത്വവും ഉണ്ടാവുകയാണ്.
But when it is in a mother's lap bringing its milk, we see that it is all satisfied.
ദൈവം അബ്രഹാമിനോട് പറയാണ്, അങ്ങനെയുള്ള ദൈവമാണ് ഞാൻ.
And to Abraham, to Abraham, God is saying, I am a God of that manner.
കരുതുന്നവനായ ദൈവം.
I am a providing God.
പടിപടിയായുള്ള വെളിപ്പാടുകളിലൂടെ ദൈവത്തെ നമുക്ക് ഒന്നുകൂടി അടുത്തറിയേണ്ടതല്ലേ?
And through these revelations, step by step, should we not draw nigh to God?
നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്.
Our God is a caring God.
ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല.
He never leaves us alone.
അവൻ സർവശക്തൻ.
He is powerful.
വീണ്ടെടുപ്പുകാരൻ.
He is our redeemer.
സംരക്ഷകൻ.
He is our protector.
മഹാപുരോഹിതൻ.
He is our high priest.
എല്ലാത്തിനും എല്ലാം മതിയായ.
And he is all sufficient for us.
നമ്മുടെ ജീവിതങ്ങളിൽ ഈ ദൈവം എത്ര നല്ലവനാണ്.
And how good is this God in our lives.
ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ സ്വന്തം ജീവിത അനുഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാനിടയായി.
And when I was thinking about this, I was able to turn back to my own life.
പലയിടത്തും ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
And many places I have told my testimony.
19th വയസ്സിൽ ദൈവം വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു.
And at my 19th year, God called me for the ministries.
ആ സമയത്ത് സുവിശേഷ വേലയ്ക്ക് പോവുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്.
And at that time, to go for the Lord's ministry was something unimaginable.
അതിനു ഒരിക്കൽ പോലും പ്രസംഗിക്കാൻ പോയിട്ടില്ല.
I have not gone to minister any time before.
അധികം പ്രസംഗങ്ങൾ കേൾക്കാനും പറ്റിയിട്ടില്ല.
I have not had the chance to receive hear many sermons.
പിന്നെ സുവിശേഷത്തിലേക്ക് പോകാനാണ് എന്തെങ്കിലും പ്രാഥമികമായ വിദ്യാഭ്യാസം എങ്കിലും വേണം.
And you should have at least some basic education if you are going for the ministry.
ഇതൊരു 10th ക്ലാസ് പഠിത്തം.
I have a 10th standard education.
ഇതുകൊണ്ടൊക്കെ എന്താ ചെയ്യാനാ?
And if I go with this, what can I do?
അപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ദിവസങ്ങൾ വിചാരിച്ചു, ഒരു 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 കാവ്യവസ്ത്രമൊക്കെ മേടിച്ച് സുന്ദർസിംഗിനെ പോലെ ഒരു സന്യാസിയായിട്ട് കേരളത്തിൽ ഏതായാലും നിൽക്കുകയല്ല, കാരണം ഇവിടെ രക്ഷപ്പെടുകയെന്ന് എനിക്കറിയാം. അതൊരു വടക്കേണ്ടിയിൽ എവിടെയെങ്കിലും പോയി സഭകളൊക്കെ സ്ഥാപിക്കാം. അങ്ങനെ ഈ കാവ്യവസ്ത്രം തിരിഞ്ഞു നടക്കുന്ന ഒരു സന്യാസിയാണ് ഞാൻ എന്നെ തന്നെ കണ്ടത്.
And I thought that I'll wear a white cloth like a sannyasi.
White alla, saffron.
Saffron cloth like a sannyasi and go somewhere in North India and minister for the Lord.
പക്ഷേ എന്നെ പിന്നെയും പിന്നെയും പിടിച്ചു നിർത്തിയ ഒരു വാചകമുണ്ട്.
But there is one word which took hold of me.
അത് വേലയ്ക്ക് ദൈവം വിളിച്ച ആ രാത്രിയിൽ ദൈവം എനിക്ക് തന്ന വാക്യമാണ്.
And that is the verse which the Lord provided to me in the night he called me for the ministry.
അത് 57th സങ്കീർത്തനം 2nd വാക്യമാണ്.
And that is Psalm 57 and verse 2.
എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം.
A God who provides everything for me.
The Lord who performs everything for me.
The Lord who performs everything.
എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം.
A God who performs everything for me.
തികഞ്ഞ ആത്മാർത്ഥതയോടെ പറയട്ടെ, അന്ന് ഞാൻ കർത്താവിനോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കർത്താവേ, വളരെ ഞെരുക്കത്തിലൊക്കെയാണ് പോകുന്നത്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലമാണ്, വിദ്യാഭ്യാസവും കാര്യമൊന്നുമില്ല, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഏതെങ്കിലും ഒരാവശ്യം ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ജീവിക്കില്ല.
And at that time I made a covenant with the Lord, I am having so much of restraints and struggles, but any need I will not make it known to people.
എന്റെ സാമ്പത്തികമായ ആവശ്യം ഒരു മനുഷ്യനോടും പറയില്ല.
My financial needs I will tell it to no man.
അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് കല്യാണം കഴിക്കാൻ സന്യാസി ആയേക്കാം എന്ന് വെച്ചതു.
And that is why I decided to become a sannyasi in regards to marriage also.
പക്ഷേ ഈ കണ്ട അനേക പതിറ്റാണ്ടുകളായി ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ ഇടവന്നിട്ടില്ല.
നോട്ട് ഇവൻ വൺസ് ഐ ഹാവ് ബീൻ ഏബിൾ ടു ലുക്ക് ബാക്ക്.
ദൈവം വിശ്വസ്തനായിരുന്നു.
ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ.
ദൈവം കരുതുന്നവനാണ്.
ഗോഡ് ഈസ് വൺ ഹു പ്രൊവൈഡ്സ്.
ഉൽപ്പത്തി 1 കരുതുന്ന ദൈവം.
ദ വൺ ഗോഡ് ഹു പ്രൊവൈഡ്സ് ഇൻ ജനസിസ്.
ആ ദൈവം എന്റെ ജീവിതത്തിൽ കരുതുന്നവനാണെന്നുള്ളത് എത്ര സാക്ഷ്യം പറഞ്ഞാലും മതിയാവുകയില്ല.
ആൻഡ് ടു ടെൽ ദ ടെസ്റ്റിമണി ദാറ്റ് ഇറ്റ് ഈസ് ദ സെയിം ഗോഡ് ഹു പ്രൊവൈഡ്സ് ആൻഡ് ടേക്ക് കെയർ ഓഫ് മീ ഇൻ മൈ ലൈഫ്.
ദൈവത്തിന്റെ നന്മയെ നാം സംശയിക്കരുത്.
വി ഷുഡ് നോട്ട് ഡൗട്ട് ഗോഡ്സ് പ്രൊവിഡൻസ്.
നമ്മുടെ കാര്യങ്ങൾക്ക്, മക്കളുടെ കാര്യങ്ങൾക്ക്, പേരന്റ്സിന്റെ കാര്യങ്ങൾക്ക്, നമ്മുടെ ആത്മീകമായ ഭൗതികമായ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായി കരുതുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം.
ആൻഡ് വി ഹാവ് എ ഗോഡ്, ഗുഡ് ഗോഡ് ഹു കെയർസ് ഫോർ ഓൾ അവർ നീഡ്സ് ആൻഡ് വി ഷുഡ് നോട്ട് ഡൗട്ട് ഹിം അറ്റ് എനി പോയിന്റ്.
ആറാമത്തെ പാഠം.
ആൻഡ് ദി 6th ലെസൺ,
വി ഹാവ് എ പാർട്ടിസിപ്പേറ്റിംഗ് ഗോഡ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന പ്രസന്റ് ആയ ദൈവം.
ആൻഡ് വി ഹാവ് എ പാർട്ടിസിപ്പേറ്റിംഗ് ഗോഡ്.
ആറ് ദിവസം കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു.
ആൻഡ് ഓൺ ത്രൂ 6 ഡേയ്സ് ഗോഡ് ക്രിയേറ്റഡ് മാൻ.
ഏഴാം ദിവസമോ?
ഓൺ ദി 7th ഡേ.
ആറ് ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയായി.
Through 6 days he completed everything.
ഏഴാം ദിവസം,
on the 7th day,
ദൈവം പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി.
And God finished from all his creation.
അതിലൂടെ ദൈവം ആഗ്രഹിച്ചത് എന്താണ്?
And through that, what did God desire?
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വലിയൊരു ആഗ്രഹം, എല്ലാ സൃഷ്ടികളും പൂർത്തിയാക്കി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായിട്ട് ജീവിക്കണം.
A great desire after God finished all his creation is that God and man should live together.
മനുഷ്യനോട് കൂടെ വസിക്കണം.
That he should live together with man.
അവനുമായുള്ള ആ സംഭാഷണത്തിൽ ഏർപ്പെടണം.
That he should engage in a conversation with him.
കഴിഞ്ഞ കാല നിത്യതയിൽ ഉണ്ടായിരുന്ന ആ തൃത്വത്തിന്റെ കൂട്ടായ്മ മാത്രം പോരാ, സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അവനോട് കൂടെ ആയിരിക്കണം, അവനോട് സംസാരിക്കണം, അവനിൽ നിന്ന് കേൾക്കണം. ഇത് ദൈവഹൃദയത്തിന്റെ വലിയൊരു ആഗ്രഹം.
ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേറ്റ് ഡിസയർ ഓഫ് ഗോഡ്സ് ഹാർട്ട് ദാറ്റ് ഹി ഷുഡ് സ്റ്റേ ടുഗദർ വിത്ത് മാൻ ആൻഡ് ദാറ്റ് ഹി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം ആൻഡ് ദാറ്റ് ദേ ഷുഡ് എൻജോയ് ദി ഫെലോഷിപ്പ്.
അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, മനുഷ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞും പാപം ചെയ്തു കഴിഞ്ഞപ്പോഴും വെയിലാറിയപ്പോൾ ദൈവം പിന്നെയും മനുഷ്യന്റെ അടുക്കിലേക്ക് അവനെ അന്വേഷിച്ചിറങ്ങി വരിക.
ദാറ്റ് ഈസ് വൈ വി റീഡ് ദാറ്റ് ഈവൻ ദോ മാൻ ഹാഡ് സിൻഡ് ആൻഡ് ഗോൺ റോങ് യെറ്റ് അഗൈൻ അറ്റ് ദി ടൈം ഓഫ് സൺസെറ്റ് ദി ലോർഡ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മാൻ.
മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വരട്ടെ ദൈവം വിചാരിച്ചില്ല.
ആൻഡ്
മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം ദൈവം വിചാരിച്ചില്ല.
ആൻഡ് ഗോഡ് ഡിഡ് നോട്ട് ഡിസയർ ദാറ്റ് മാൻ ഷുഡ് കം ടു ഗോഡ്.
ദൈവം മുൻകൈ എടുത്ത് മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരിക.
ഗോഡ് ഈസ് ടേക്കിംഗ് ദി ഇനിഷ്യേറ്റീവ് ആൻഡ് കമ്മിങ് ടുവേർഡ്സ് മാൻ.
മനുഷ്യനോട് കൂടെ വസിക്കണം.
ആൻഡ് ദാറ്റ് ഹി ഷുഡ് സ്റ്റേ ടുഗദർ വിത്ത് മാൻ.
ഇനി ദൈവത്തിന്റെ കാര്യപരിപാടികൾ മുമ്പോട്ട് നോക്കുക.
ആൻഡ് ലുക്ക് അറ്റ് ഗോഡ്സ് ഫ്യൂച്ചർ പ്ലാൻസ്.
മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരിക.
ഗോഡ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മാൻ.
പുറപ്പാട് 25 അധ്യായത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു കൂടാരം ഉണ്ടാക്കണം.
ആൻഡ് ഇൻ എക്സോഡസ് ചാപ്റ്റർ 25 ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് യു ഷുഡ് മേക്ക് എ സാങ്ച്വറി ദാറ്റ് ഐ മൈറ്റ് സ്റ്റേ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദം.
മനുഷ്യനോട് കൂടെ അവരുടെ നടുവിൽ വസിക്കണം.
സോ ദാറ്റ് ഐ മൈറ്റ് സ്റ്റേ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദം.
പിന്നെയും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ
ആൻഡ് ആഫ്റ്റർ യെറ്റ് അഗൈൻ ആഫ്റ്റർ
ദൈവത്തിന്റെ അടുത്ത താല്പര്യം.
ആൻഡ് ഗോഡ്സ് നെക്സ്റ്റ് ഡിസയർ,
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ നടുവിൽ.
Where two or three are gathered in my name, in their midst.
മനുഷ്യനോട് കൂടെ വസിക്കണം.
God wants to stay together with man.
ആ ഏഴാം ദിവസം, മനോഹരമായ ഏഴാം ദിവസം.
On that beautiful seventh day.
ദൈവം സ്വസ്ഥനായിരുന്നു.
God was peaceful.
പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചു.
All the works have been completed.
ഇത് വളരെ മനോഹരമായ ഒരു പാഠം നമുക്ക് നൽകുന്നു.
And this shows us a beautiful lesson.
ഏഴാം ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്.
And the seventh day is the day of rest.
സ്വസ്ഥതയുടെ ദിവസം.
The day of rest.
വേദപുസ്തക ദർശനം നോക്കിയാൽ,
ഇഫ് യു ലുക്ക് അറ്റ് ദി ഹിസ്റ്ററി ഓഫ് ദി ബൈബിൾ,
ഈ സ്വസ്ഥത പല നിലകളിൽ നമുക്ക് കാണാൻ കഴിയും.
ദിസ് റെസ്റ്റ് വി കൻ സീ ഇൻ മെനി ആസ്പെക്ട്സ്.
അത് ആദ്യത്തെ സ്വസ്ഥതയായിട്ട് സൃഷ്ടിയോട് ബന്ധപ്പെട്ട സ്വസ്ഥതയാണ്.
ആൻഡ് ദി ഫസ്റ്റ് റെസ്റ്റ് വി കൻ സീ ഇൻ റിഗാർഡ്സ് ടു ക്രിയേഷൻ.
അതുകൊണ്ട് ഈ മനുഷ്യ സൃഷ്ടി തുടങ്ങി വരാനുള്ള നിത്യത വരെയുള്ള സ്വസ്ഥതകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി അവസാനിപ്പിക്കാം ഞാൻ വിചാരിക്കാം.
സോ ഐ എം തിങ്കിംഗ് ദാറ്റ് വി വിൽ ജസ്റ്റ് റൺ ത്രൂ ദി റെസ്റ്റ് mentioned from the book of Genesis till the Revelation.
എബ്രായ ലേഖനം നാലാം അധ്യായം.
Hebrews chapter 4.
വളരെ മനോഹരമായ ഒരു അധ്യായം.
A wonderful chapter.
അവിടെ ഈ ദൈവിക സ്വസ്ഥതയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയുന്നു.
We can see about God's rest being mentioned many a times.
ഇവിടെ ഈ സ്വസ്ഥതയെക്കുറിച്ച് പറയാനുള്ള പ്രധാനമായ കാരണം,
the main reason to say about this rest,
മൂന്നാം അധ്യായത്തിൽ,
in chapter 3,
ദൈവം ഇസ്രായേലിന് ഒരു സ്വസ്ഥത വാഗ്ദത്തം ചെയ്തു.
God has promised a rest to Israel.
പക്ഷേ ആ സ്വസ്ഥത അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല.
But they could not enjoy that rest.
40 വർഷം അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു.
40 years they wandered in the wilderness.
അവർക്ക് എല്ലാ നന്മകളും ദൈവം നൽകി.
And God provided them all blessings.
അവർക്ക് ആത്മീയമായും ഭൗതികമായും എന്തെല്ലാം ആവശ്യമായിരുന്നു അതെല്ലാം ദൈവം നൽകി.
And physically, spiritually and materially all that they required God provided.
അവർക്ക് ഒരു മുട്ടും ദൈവം വരുത്തിയില്ല.
And God did not give any need for them.
ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു.
And God's presence was together with them.
പകലും രാവും ദൈവം കൂടെ ഉണ്ടായിരുന്നു.
And day and night he was with them.
അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തു.
And all their needs were met.
ചോദ്യം,
a question,
അവർ സ്വസ്ഥമായിരുന്നു?
Were they restful or were they peace, at peace?
സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞോ അവർക്ക്?
Were they able to live in rest?
നാളത്തെ ആഹാരത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല.
There was no need to worry about tomorrow's food.
ഓരോ ദിവസം അവർക്ക് മതി ഒരുവോളം മന്ന കൊടുത്തിരുന്നു.
ആൻഡ് ഈച്ച് ഡേ ദേ വേർ പ്രൊവൈഡഡ് മന്ന ടിൽ ദേ വാസ് സാറ്റിസ്ഫൈഡ്.
മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിന് ആകുലം വേണ്ടായിരുന്നു.
ആൻഡ് ദേ വാസ് നോ നീഡ് ഓഫ് വറി ആസ് ദേ വേർ ട്രാവലിംഗ് ത്രൂ ദി ബിൽഡിംഗ്.
പാറയിൽ നിന്ന് ദൈവം അവർക്ക് വെള്ളം കൊടുത്തു.
ഗോഡ് പ്രൊവൈഡഡ് വാട്ടർ ഫ്രം ദി റോക്ക്.
ഇറച്ചി വേണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ കാടപ്പക്ഷികളെ കൊടുത്തു.
ആൻഡ് വെൻ ദേ റിക്വയർഡ് മീറ്റ് ഹി പ്രൊവൈഡഡ് ക്വെയിൽസ്.
നിലത്ത് നിന്ന് ഒരു മുഴം ഉയരത്തിൽ പാറപ്പക്ഷികൾ പറന്നു നിന്നു.
ആൻഡ് 1 feet above the ground the quail stood.
ആവശ്യം പോലെ ഭക്ഷിക്കാമായിരുന്നു.
യു കുഡ് ഈറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്.
ശത്രുക്കളും ദൈവം അവർക്ക് സംരക്ഷണം നൽകി.
ആൻഡ് ഗോഡ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദിയർ എനിമി.
അവരുടെ ചെരുപ്പ് 40 വർഷമായിട്ട് തേഞ്ഞു പോയില്ല.
ആൻഡ് ഫോർ 40 years ദേ വോർ ദിയർ സാൻഡൽസ് ബട്ട് ഇറ്റ് സ്റ്റിൽ വർ നോട്ട്
ബോർൺ. അവരുടെ ഉടുപ്പ് വഴങ്ങിപ്പോയില്ല.
ആൻഡ് ദിയർ ക്ലോത്ത് വർ നോട്ട് ബോർൺ.
ഒരു പട്ടി പോലും അവർക്കെതിരെ കുറച്ചില്ലെന്ന് നമ്മൾ വായിക്കുന്നു.
ആൻഡ് ദിയർ വി റീഡ് ദ നോട്ട് ഇവൻ എ ഡോഗ് ബാർക്ഡ് അഗൈൻസ്റ്റ് ദം.
ഇതിനേക്കാൾ അധികം ദൈവം എന്ത് ചെയ്യണം?
ആൻഡ് മോർ ദാൻ ദിസ് വാട്ട് ക്യാൻ ദി ലോർഡ് ഡു?
ഇത് വേണമായിരുന്നു.
ആൻഡ് വാട്ട് ഷുഡ് ഹി ഹാവ് ഡൺ?
വേണ്ടതെല്ലാം നൽകി കൊടുത്തു.
ആൻഡ് ഹി പ്രൊവൈഡഡ് എവറിതിങ് ദാറ്റ് ദേ റിക്വയർഡ്.
പക്ഷേ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞോ?
ബട്ട് കുഡ് ദേ ലീവ് ഇൻ പീസ്?
ആർക്കെങ്കിലും,
എനി ഓഫ് ദം?
യോശുവയും കാലേബ് വഴിയോ ഒരാൾക്കും കനാൻ നാട്ടിൽ ചെല്ലാൻ കഴിഞ്ഞില്ല.
അതർ ദാൻ യോശുവ ഓർ കാലേബ് നോ വൺ കുഡ് എന്റർ ദി പ്രോമിസ് ലാൻഡ്.
എന്തുകൊണ്ട് കഴിഞ്ഞില്ല?
വൈ വാസ് ദേ നോട്ട് ഏബിൾ ടു ഡു സോ?
സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്.
ബിക്കോസ് ദേ കുഡ് നോട്ട് ലീവ് ഇൻ എ പീസ്ഫുൾ ലൈഫ്.
അവരുടെ രക്ഷ നഷ്ടപ്പെട്ടെന്നല്ല വായിക്കുന്നത്.
ദേർ വി ഡു നോട്ട് സീ ദേർ സാൽവേഷൻ വാസ് ലോസ്റ്റ്.
പക്ഷേ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടെന്ന.
വി സീ ദാറ്റ് ദേ ലോസ്റ്റ് ദേർ റെസ്റ്റ്.
അതുകൊണ്ട് മൂന്നാം അധ്യായത്തിന്റെ പകുതി മുതൽ അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത മനോഹരമായ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
ആൻഡ് സോ ഫ്രം ദ മിഡ് പാർട്ട് ഓഫ് ചാപ്റ്റർ 3 വി സീ ദാറ്റ് ദേർ വാസ് എ റെസ്റ്റ് പ്രോമിസ്ഡ് ടു ദം ബൈ ഗോഡ് ബട്ട് ദേ കുഡ് നോട്ട് എൻട്രി ഇൻ ടു ദാറ്റ്.
ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളൊന്ന് വായിക്കാം.
ഷാൽ വി റീഡ് വേഴ്സ് 1, 2 and 3?
നാമം ഒരു ശബ്ദോത്പാദനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പ്രകടിപ്പിച്ചായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമെന്നോ സത്യം പ്രവേശിക്കുന്നു. വ്യവസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവരുടെ സത്യം പ്രവേശിക്കുകയില്ല എന്ന് ഞാനെന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന്
നാലാം
ഏഴാം നാളിൽ ചെയ്യുന്ന സകല പ്രവർത്തികളിൽ നിന്ന് നിർത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും
ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്. 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി.
Here the author is saying that the bodies of those who travel through the wilderness are lying in the wilderness.
സ്വസ്ഥമായി ജീവിക്കാനുള്ള വചനം അതാത് സമയത്ത് മോശ അവർക്ക് നൽകിക്കൊണ്ടിരുന്നു.
And to live a life of rest, Moses provided them the scriptures at the right time.
പക്ഷേ അവർക്ക് സ്വസ്ഥത ഉണ്ടായില്ല.
But they did not have a rest.
അത് ആ ജനത്തിന്റെ മാത്രം കുഴപ്പമല്ല.
ഇറ്റ് ഇസ് നോട്ട് ദി പ്രോബ്ലം ഓഫ് ജസ്റ്റ് ദാറ്റ് പീപ്പിൾ.
അതിന് മുമ്പ് ജീവിച്ചവരുടെ സ്ഥിതി അത് തന്നെയാണ്.
ആൻഡ് ദോസ് ഹു ലിവ്ഡ് ബിഫോർ ദാറ്റ് വർ ഓൾസോ ഇൻ ദ സെയിം കണ്ടീഷൻ.
എങ്ങനെയറിയാം?
ഹൗ ഡു വി നോ ദാറ്റ്?
ലോക സ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞു.
ആൻഡ് അറ്റ് ദി ക്രിയേഷൻ ഓഫ് ദി വേൾഡ് വെൻ ഓൾ ക്രിയേഷൻ വാസ് ഫിനിഷ്ഡ് ഹി സെഡ് എ വേർഡ്.
എന്താ ദൈവം പറഞ്ഞത്?
വാട്ട് ഡിഡ് ഗോഡ് സേ?
അവർ എന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കുകയില്ല.
ദേ ഷാൽ നോട്ട് എന്റർ മൈ റെസ്റ്റ്.
ഇത് ഒരു ഹീബ്രൂ ഇഡിയം ആണെന്നാണ് വേദം പറയാറുള്ളത്.
ആൻഡ് ബിബ്ലിക്കൽ സ്കോളേഴ്സ് സേ ദാറ്റ് ദിസ് ഈസ് എ ഹീബ്രൂ ഇഡിയം.
ആ വാചകം ശരിയായി തർജ്ജമ ചെയ്താൽ,
ഇഫ് യു ട്രാൻസ്ലേറ്റ് ദാറ്റ് വേർഡ് റൈറ്റ്ലി,
ഐ വിൽ നോട്ട് ബി ഗോഡ് ഇഫ് ദ എന്റർ ഇൻ ടു മൈ റെസ്റ്റ്.
And it means that I will not be God if they enter into my rest.
Avaru swasthayil praveshichal njan devalla.
I will not be God if they enter into my rest.
Nammal sadharana chalappam arishappu parayarullo eh adu cheyyanu njan aanallo nu parayum.
So he say that if I do that thing I am not a man.
Ennu paranjal avaru swasthayil praveshichal njan devam aayirikkilla.
And that means in similar manner if they enter into rest I will not be God.
Ennu paranjal devathinu ariyam വളരെ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യനെങ്കിലും അവന് വേണ്ടതെല്ലാം നൽകി കൊടുത്താലും ഇവ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന് നേരത്തെ അറിയാം.
ആൻഡ് ഗോഡ് നോസ് ദാറ്റ് ഇവൻ ദോ മാൻ ഹാസ് ബീൻ വണ്ടർഫുള്ളി ക്രിയേറ്റഡ് ആൻഡ് ഇവൻ ദോ ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഓൾ ദാറ്റ് ഹി റിക്വയേഴ്സ്, ഹി നോസ് ദാറ്റ് ഹി വിൽ നോട്ട് ലിവ് ഇൻ റെസ്റ്റ്.
ലോക സ്ഥാപനത്തിങ്കിൽ സൃഷ്ടികൾ തീർന്നപ്പോൾ മനുഷ്യൻ പാപം ചെയ്തില്ല, നമ്മൾ ഓർക്കണം.
വി ഷുഡ് റിമെമ്പർ ദാറ്റ് മാൻ ഡിഡ് നോട്ട് സിൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ക്രിയേഷൻ.
അവനെ ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചില്ല.
And he was not made to live in the garden of Eden.
Avanu bhariya nalgiyilla.
And he was not given a wife.
Avana kudumba jeevitham aarambichilla.
His family life did not start.
Satan parikshichilla.
And he was not tested by Satan.
Srishti theernappol thana devam paranju swasthayil praveshikkala.
And as soon as the creation finished he told that he shall not enter my rest.
Endukondu?
Why?
Deva sarvajnaniya.
God is omniscient.
ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവത്തിന്റെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, അവർ സ്വസ്ഥയിൽ പ്രവേശിച്ചാൽ ഞാൻ ദൈവമല്ല.
And so when God saw all the picture of what is going to happen in the future he told, if that happens I am not God.
അതിനുശേഷം രണ്ടാമത്തെ പ്രധാനമായ ചരിത്രമാണ് നാം വായിക്കുന്നത്. ദൈവം ഇസ്രായേലിന് വേണ്ടതെല്ലാം നൽകി കൊടുത്തു.
And secondly we read the history afterwards that God provided everything that was required for Israel.
പക്ഷേ അവർ സ്വസ്ഥയിൽ പ്രവേശിച്ചില്ല.
But they did not enter into the rest.
അപ്പോൾ ആദ്യത്തെ ഈ സ്വസ്ഥതയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം.
So the first rest we can give it a name.
സൃഷ്ടിയിലെ സ്വസ്ഥത.
The rest in creation.
Creation rest.
The creation rest.
രണ്ടാമത്തെ എന്ത് പേര് കൊടുക്കാം?
Second what can we give?
ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിലാക്കിയപ്പോൾ,
when the children of Israel were delivered from Egypt and brought to the wilderness,
ദൈവം അവർക്ക് ഒരു ശബത്ത് കൊടുത്തു.
God gave them a Sabbath.
എന്തിനു വേണ്ടിയാണ് ശബത്ത്?
Why did the Lord provide them a Sabbath?
6 ദിവസം ജോലി ചെയ്യാം.
6 days you can work.
7 ദിവസം ജോലി ചെയ്യാൻ പാടില്ല.
On the 7th day you should not work.
6 ദിവസം മന്ന പെറുക്കാം.
6 days you can collect the manna.
6 ദിവസം ഇരട്ടി മന്ന പെറുക്കാം.
On the 6th day you can collect double the quota of manna.
അത് 7 ദിവസത്തേക്ക് വെക്കാം.
You can keep it for the 7th day.
അത് കൃമിച്ചു പോകയില്ല.
It will not decay.
ആ മന്നയെ പോലും ദൈവം സംരക്ഷിച്ച് അവർക്ക് സ്വസ്ഥത കൊടുക്കാൻ ആഗ്രഹിച്ചു.
And God even protected the manna and decided to give them rest.
പക്ഷേ 40 കൊല്ലത്തിനിടയിൽ അവർ സ്വസ്ഥത അനുഭവിച്ചില്ല.
But in those 40 years they did not enjoy the rest.
അതാണ് ശബത്ത് സ്വസ്ഥത. ശബത്ത് rest.
That is known as the Sabbath rest.
ഒന്നാമത്തെ creation rest.
First is creational rest.
രണ്ടാമത്തെ Sabbath rest.
Second is Sabbath rest.
ഇനി മൂന്നാമത്.
Thirdly,
മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ആ ജനം കനാൻ നാട്ടിലെത്തി.
And through the wilderness that people sojourned and entered into the promised land.
കഥയറിയാമല്ലോ.
You know the story.
അപ്പോൾ രണ്ടാമത്തെ സ്വസ്ഥത ആവർത്തനത്തോടെ അവസാനിച്ചു.
And the second story ends with Deuteronomy.
മൂന്നാമത്തെ സ്വസ്ഥത,
ദ റെസ്റ്റ്,
യോശുവയുടെ പുസ്തകത്തോടെ ആരംഭിക്കാം.
ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ദ ബുക്ക് ഓഫ് ജോഷുവ.
യോശുവ, ന്യായാധിപന്മാർ, റൂത്ത്.
ജോഷുവ, ജഡ്ജസ് ആൻഡ് റൂത്ത്.
ഈ കാലത്ത്
അറ്റ് ദിസ് പീരിയഡ്
അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു.
ആൻഡ് ദേ എൻട്രഡ് ഇൻ ടു ദ ലാൻഡ് ഓഫ് കനാൻ.
യോശുവ അവരുടെ നായകനായിരുന്നു.
ആൻഡ് യോശുവ വാസ് ദ ലീഡർ.
ഏതാണ്ട് 25 വർഷങ്ങൾ കൊണ്ട് കനാൻ നാട് പിടിച്ചടക്കി.
ആൻഡ് ഫോർ ഡ്യൂറിംഗ് എ പീരിയഡ് ഓഫ് 25 ഇയേഴ്സ് ദേ ക്യാപ്ചർഡ് ദ ലാൻഡ് ഓഫ് കനാൻ.
6 വർഷങ്ങൾ പിന്നെയും അവർ ന്യായാധിപനായിട്ട് യോശുവ ഇരുന്നു.
ആൻഡ് അഗൈൻ ഫോർ 6 ഇയേഴ്സ് യോശുവ ബിക്കെയിം എ ജഡ്ജ് ഫോർ ദം.
അങ്ങനെ ഏതാണ്ട് 31 വർഷക്കാലം കനാൻ നാട്ടിൽ യോശുവയുടെ നേതൃത്വം ഉണ്ടായിരുന്നു.
ആൻഡ് ഫോർ അറൌണ്ട് 31 ഇയേഴ്സ് ഇൻ ദ ലാൻഡ് ഓഫ് കനാൻ ദേ വർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്
യോശുവ. 7 ശത്രുക്കളെ അമർച്ച ചെയ്തു.
ആൻഡ് all of their enemies they defeated.
ആ കനാൻ നാടിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് കിട്ടി.
ആൻഡ് ഓൾ ദ ബ്ലെസിംഗ്സ് ഓഫ് ദ ലാൻഡ് ഓഫ് കനാൻ ദേ റിസീവ്.
എഴുതിയിരിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ
ഇഫ് ഇറ്റ് വാസ് ഇഫ് അക്കോർഡിംഗ് ടു ദ മീൻസ് ഇഫ് ഇറ്റ് വാസ് റിട്ടൺ.
പണിയാത്ത വീടുകളിൽ അവർ താമസിച്ചു.
ദേ ലിവ്ഡ് ഇൻ ഹൗസസ് വിച്ച് ദേ ഡിഡ് നോട്ട് ബിൽഡ്.
കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് വെള്ളം കുടിച്ചു.
ആൻഡ് ദേ ഡ്രാങ്ക് ഫ്രം വെൽസ് വിച്ച് ദേ ഡിഡ് നോട്ട് ഡിഗ്.
അവർ നടാത്ത മുന്തിരിത്തോട്ടത്തിന്റെ ഫലം അനുഭവിച്ചു.
ആൻഡ് ദേ എൻജോയ്ഡ് ഫ്രം ദ ഫ്രൂട്ട്സ് ഓഫ് ദ വിനിയാർഡ്സ് വിച്ച് ദേ ഡിഡ്
നോട്ട്. യാതൊരു അധ്വാനവും കൂടാതെ കനാൻ നാട്ടിലെ നന്മകളെല്ലാം അവർ അനുഭവിച്ചു.
ആൻഡ് ദേ എൻജോയ്ഡ് ഓൾ ദ ബ്ലെസിംഗ്സ് ഓഫ് ദ ലാൻഡ് ഓഫ് കനാൻ വിതൗട്ട് എനി ടോയ്ലിംഗ്.
പക്ഷേ വീണ്ടും ചോദ്യം,
ബട്ട് അഗെയിൻ ദ ക്വസ്റ്റ്യൻ,
സ്വസ്ഥത അനുഭവിച്ചോ ഈ കനാൻ നാട്ടിൽ?
ഡിഡ് ദേ എക്സ്പീരിയൻസ് ദിസ് റെസ്റ്റ് ഇൻ ദ ലാൻഡ് ഓഫ് കനാൻ?
അനുഭവിച്ചോ?
ഡിഡ് ദേ?
എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു.
ദേർ വാസ് ഓൾ പോസിബിലിറ്റീസ്.
സൃഷ്ടി കഴിഞ്ഞപ്പോൾ സ്വസ്ഥത അനുഭവിക്കാമായിരുന്നു.
ദേ കുഡ് ഹാവ് എൻജോയ്ഡ് ദ റെസ്റ്റ് ആഫ്റ്റർ ക്രിയേഷൻ.
പക്ഷേ സ്വസ്ഥത അനുഭവിച്ചില്ല.
ബട്ട് ദേ ഡിഡ് നോട്ട് എൻജോയ് ദാറ്റ്.
മരുഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു.
ഇൻ ദ വിൽഡർനെസ് ദേ കുഡ് ഹാവ് ലിവ്ഡ് ഇൻ റെസ്റ്റ്.
പക്ഷേ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു.
ബട്ട് ദേ കംപ്ലീറ്റ്ലി ഫെയിൽഡ്.
കനാൻ നാട്ടിലെത്തി.
ദേ റീച്ച്ഡ് ദ ലാൻഡ് ഓഫ് കനാൻ.
അവിടെയും സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു.
ആൻഡ് ദേ ഓൾസോ ദേ കുഡ് ഹാവ് ലിവ്ഡ് ഇൻ റെസ്റ്റ്.
പക്ഷേ സ്വസ്ഥമായി ജീവിച്ചില്ല.
ബട്ട് ദേ ഓൾസോ ദേ ഡിഡ് നോട്ട്.
എന്താ തെളിവ്?
വാട്ട് ഈസ് ദ പ്രൂഫ്?
ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കനാൻ നാട്ടിൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും സ്വസ്ഥമായി ജീവിച്ചില്ല.
ഇവൻ ദോ ദേ ഹാഡ് എവറിതിങ് ഇൻ ദ ലാൻഡ് ഓഫ് കനാൻ ദേ ഡിഡ് നോട്ട് ലിവ് ഇൻ റെസ്റ്റ്.
എന്താ തെളിവ്?
വാട്ട് ഈസ് ദ പ്രൂഫ്?
നോക്കിയ 4 അധ്യായം
ചാപ്റ്റർ 4
8 വാക്യം
വേഴ്സ് 8.
യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ പിന്നെ ഒരു ദിവസം സ്വസ്ഥം കിട്ടുമെന്ന് പറയേണ്ട കാര്യമില്ല.
ഫോർ ഇഫ് ജോഷുവ ഹാഡ് ഗിവൻ ദം റെസ്റ്റ് ദെൻ ഹി വുഡ് നോട്ട് ആഫ്റ്റർവേർഡ് ഹാവ് സ്പോക്കൺ ഓഫ് അനദർ ഡേ.
അപ്പൊ യോശുവയുടെ കാലത്ത് ഇസ്രായേലിന് സ്വസ്ഥത ഉണ്ടായോ?
അറ്റ് ദ ടൈം ഓഫ് ജോഷുവ ഡിഡ് ദേ ഹാവ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഹാവ് റെസ്റ്റ്?
ഉണ്ടായോ?
ഡിഡ് ദേ?
ഇല്ല.
നോ.
എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ?
ഡിഡ് ദേ ലാക്ക് എനിത്തിങ്?
ഇല്ല.
നോ.
ദൈവം അവിശ്വസ്തനായിരുന്നോ?
വാസ് ഗോഡ് അൺഫെയ്ത്ത്ഫുൾ ടു ദം?
ഇല്ല.
നോ.
ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തില്ലേ?
മെറ്റീരിയലി വർ ദേ നോട്ട് ബ്ലെസ്ഡ്?
എല്ലാം കൊടുത്തു.
ഗോഡ് ഗേവ് ദം എവരിതിങ്.
ഏറെ നാളുകൾ കാത്തിരുന്ന അനുഗ്രഹങ്ങൾ എല്ലാം അവർക്ക് കിട്ടി.
ആൻഡ് ദ ബ്ലെസിംഗ്സ് വിച്ച് ദേ വെയിറ്റഡ് ഫോർ ലോങ് ടൈം ദേ റിസീവ്ഡ്.
പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് അവരെത്തി.
ആൻഡ് ദേ വെന്റ് ഇൻടു കനാൻ വിച്ച് വാസ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി.
അവർക്ക് എല്ലാ സംരക്ഷണവും ദൈവം നൽകി.
ആൻഡ് ഗോഡ് ഗേവ് ദം ഓൾ പ്രൊട്ടക്ഷൻ.
ആത്മീകമായ അനുഗ്രഹങ്ങൾ നൽകി.
ആൻഡ് ഗോഡ് ഗേവ് ദം സ്പിരിച്വൽ ബ്ലെസിംഗ്.
ഇതെല്ലാം കിട്ടിയിട്ടും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിഞ്ഞില്ല.
ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ഓൾ ഓഫ് ദീസ് ദേ കുഡ് നോട്ട് ലീവ് പീസ്ഫുള്ളി.
ഇനി 4 സ്വസ്ഥത ചരിത്രം.
ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ദി ഫോർത്ത് റെസ്റ്റ്.
7 വാക്യം
വേഴ്സ് 7.
പിന്നെയും നിശ്ചയിച്ചിരിക്കുക.
അഗെയിൻ ഹി ഈസ് ഡെസിഗ്നേറ്റിംഗ് എ സർട്ടൻ ഡേ.
അപ്പൊ ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞു.
ദി ഏജ് ഓഫ് ദി ജഡ്ജസ് ഹാവ് ഫിനിഷ്ഡ്.
രാജാക്കന്മാരുടെ കാലം വന്നു.
ആൻഡ് ഏജ് ഓഫ് ദി കിങ്സ് ഹാവ് സ്റ്റാർട്ടഡ്.
രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രബലനായ രാജാവ് ആരായിരുന്നു?
ആൻഡ് ഹു വാസ് ദി മോസ്റ്റ് അനോയിങ്, ഹു വാസ് ദി മോസ്റ്റ് പവർഫുൾ കിങ്?
ദാവീദ് ആയിരുന്നു.
ഇറ്റ് വാസ് ഡേവിഡ്.
ദാവീദിനെ പോലെ വേറെ രാജാവ് ഉണ്ടായിട്ടില്ല.
ദേർ ഹാസ് ബീൻ നോ അദർ കിങ് ലൈക്ക് ഡേവിഡ്.
ലോകത്തിലെ സകല രാജാക്കന്മാരും ദാവീദിന് കപ്പം കൊടുത്തിരുന്നു.
ആൻഡ് ഓൾ ദ കിങ്സ് ഓഫ് ദി വേൾഡ് ഗേവ് ടാക്സ് ടു ഡേവിഡ്.
മാത്രമല്ല, ദാവീദാണ് ലോകത്തിന്റെ പ്രധാനമായ പട്ടണ സ്ഥലമായ യെരുശലേം, യെബൂസിയ പട്ടണം പിടിച്ചടക്കി അതിൽ ദാവീദിന്റെ കോട്ട എന്ന് പേരിട്ടത്.
ആൻഡ് ഇറ്റ് ഇസ് ഡേവിഡ് ഹു ക്യാപ്ചർഡ് ജെറുസലേം ആൻഡ് ഗേവ് ദി നെയിം ഹൗസ് ഓഫ് ഡേവിഡ്.
ദാവീദിന്റെ കാലത്ത് ദേശത്തിലെല്ലാം സ്വസ്ഥത ഉണ്ടാകാമായിരുന്നു.
ആൻഡ് അറ്റ് ദി ടൈം ഓഫ് ഡേവിഡ് ദേർ കുഡ് ഹാവ് ബീൻ പീസ് ഇൻ ദി എൻടയർ ലാൻഡ്.
ഒറ്റ ശത്രു പോലും ഉണ്ടായിരുന്നില്ല.
ദേർ വർ നോ എനിമീസ്.
വീണ്ടും ചോദ്യം,
അഗൈൻ എ ക്വസ്റ്റ്യൻ,
ദാവീദിന്റെ ഭരണത്തിന്റെ കീഴിൽ ജനം സ്വസ്ഥമായി ജീവിച്ചോ?
ഡിഡ് ദ പീപ്പിൾ ലിവ് പീസ്ഫുള്ളി അണ്ടർ ദി റെയിൻ ഓഫ് ഡേവിഡ്?
ജീവിച്ചോ?
ഡിഡ് ദേ?
ഇല്ല.
നോ.
എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ജനത്തിന് സ്വസ്ഥത കിട്ടിയില്ല.
ഇവൻ ദോ ദേ ഹാഡ് എവരിതിങ്, ദ പീപ്പിൾ വർ നോട്ട് അറ്റ് റെസ്റ്റ്.
എന്താ തെളിവ്?
വാട്ട് ഈസ് ദ പ്രൂഫ്?
ദാവീദിന്റെ കാലത്തോ രാജാക്കന്മാരുടെ കാലത്തോ സ്വസ്ഥത കിട്ടിയിരുന്നെങ്കിൽ പിന്നത്തേതിലും ഒരു ദിവസത്തെ കുറിച്ച് പറയുകയില്ലായിരുന്നു.
ആൻഡ് ഇഫ് ദേ ഹാഡ് റിസീവ്ഡ് റെസ്റ്റ് അറ്റ് ദാറ്റ് ടൈം ദേ വുഡ് ഹാവ് നോട്ട് ബീൻ മെൻഷൻഡ് അബൌട്ട് അനദർ ഡേ.
അപ്പോൾ പാപരഹിതമായ നിഷ്പാപ അവസ്ഥയിലും ദൈവം പറഞ്ഞു സ്വസ്ഥത ഉണ്ടാകുകയല്ല.
ഇൻ എ സിൻലെസ് കണ്ടീഷൻ ഓൾസോ ലോർഡ് സെഡ് ദേ വുഡ് നോട്ട് ബി റെസ്റ്റ്.
കനാനിലേക്കുള്ള യാത്രാമധ്യേ ദൈവം എല്ലാമായിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് സ്വസ്ഥത കിട്ടിയില്ല.
And even though God was there as providing everything to them on their way to Canaan, they did not receive the rest.
12 ലക്ഷം ജനം മരുഭൂമിയിൽ കുറഞ്ഞ പക്ഷം ചത്തുവീഴാനിടയായി.
And around 12 lakh people would have fallen in the desert.
കനാൻ നാട്ടിൽ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും സ്വസ്ഥമായി ജീവിച്ചില്ല.
And even though they had everything in Canaan, they did not live peacefully.
രാജാക്കന്മാരുടെ കീഴിൽ ജീവിച്ചപ്പോൾ സ്വസ്ഥത ഉണ്ടായില്ല.
And they did not enter that rest even though they lived under the kings.
എന്ന് സ്വസ്ഥത കിട്ടുമെന്നാ പറയുന്നത്.
And when shall they enter the rest?
പിന്നത്തെ ഒരു ദിവസം
another day is set.
അപ്പോൾ ഒന്നാമത്തെ സ്വസ്ഥ creation rest.
First rest is the creation rest.
രണ്ടാമത്തെ സാബത്ത് rest.
Second is the sabbath rest.
മൂന്നാമത്തെ canon rest.
Second third is the canon rest.
നാലാമത്തെ kingdom rest.
And fourth is the kingdom rest.
നാല് സ്വസ്ഥതകൾ.
The four rest.
സ്വസ്ഥമായി വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു.
And they could have lived in rest if they wanted.
സാധിച്ചില്ല.
They could not.
കാരണം എന്തായിരുന്നു?
What was the reason?
ഒറ്റ കാരണം.
There's one reason.
ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന രണ്ടാമത്തെ പ്രയോഗം അവരുടെ അവിശ്വാസം.
And we see again and again it is being told over there about their unbelief.
Avishwasam adu otta karanam.
And their just because of their unbelief.
Devathinte karudhilulladaya avishwasam.
And unbelief in God's providence.
Avarellam vidu janichavarayirunnu.
And they all were saved.
Aadya manushan mudale vidu janichavarayirunnu.
And from the first man he was saved.
Israel ella vidu edukkappettavarayirunnu.
And all the children of Israel were redeemed.
Canaanil ethiyavar vidu edukkappettavarayirunnu.
And those who entered into Canaan were redeemed.
Daavidinte kaalathu yaagam cheythu niyamam cheythavarayirunnu.
And those who lived in the age of David obeyed the laws.
Nammude bhashayil paranjal vidu janichavarayirunnu.
And in our terms they were redeemed. And
ഈ നാല് പ്രധാനമായ കാലയളവിലും ജനത്തിന് സ്വസ്ഥത ഉണ്ടായില്ല.
And in these four main ages we see that people did not have rest.
എന്തിനെ കഥയെല്ലാം പറഞ്ഞത്?
Why did I see all these stories?
ഈ സൃഷ്ടി മുതൽ യേശുക്രിസ്തുവിന്റെ കാലം വരെയുള്ള ഈ ചരിത്രം കുറഞ്ഞ പക്ഷം ഏതാണ്ട് 4000 വർഷങ്ങളുടെ കഥ പറഞ്ഞ് ജനത്തിന്റെ ഭാഗം അവതരിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
And what is the reason for telling the story of about 4000 years from creation unto the time of our Lord Jesus Christ?
അവരെ പോലെ നിങ്ങളും വചനം കേട്ടവരാണെങ്കിലും സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ വന്നേക്കാം.
ഈവൻ യു ഓൾസോ ലൈക്ക് ദം ഹു ഹാവ് ഹേർഡ് ദി വേർഡ് ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ് കുഡ് നോട്ട് എന്റർ ഇൻ ടു ദ റെസ്റ്റ്.
ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ പരാജയം.
ആൻഡ് ദിസ് ഈസ് ദി ഫെയിലിയർ ഓഫ് സ്പിരിച്വൽ ലൈഫ്.
4000 വർഷങ്ങൾക്കിടയിൽ ദൈവജനത്തിന്റെ പരാജയം.
And 4000 years the children of God failed.
വിജയകരമായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു.
They had a chance to live a victorious life throughout.
പക്ഷേ ദൈവത്തിലും ദൈവത്തിന്റെ കാര്യപരിപാടികളെ സമ്പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാതെ വന്നതിനാൽ ഈ കാലയളവ് അത്രയും പരാജയത്തിന്റെ കാലയളവായി പോയി.
And because they could not trust God and his plans completely, we can see that they were in utter failure throughout this period.
ഇനി നാല് അസ്വസ്ഥതകളുടെ കൗണ്ടർപാർട്ട് നമുക്ക് കാണാൻ കഴിയുന്നു.
And we can see the counterparts of these four periods of rest.
വായിച്ചു നോക്കിയാൽ അതിന്റെ ആശയങ്ങൾ അവിടെ ഇവിടെയും കാണാൻ കഴിയും.
And if you read through it, you can see the meanings of it.
ഒന്നാമത്തെ ക്രിയേഷൻ റെസ്റ്റ് എന്തിന്റെ നിഴലായിരുന്നു?
And the creation rest, what was it a shadow of?
ഞമ്മർന്നത് പുളയുന്നുള്ളൂ നിങ്ങളല്ലേ ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ വേറെ പോകുന്നത്. ഈ സൃഷ്ടിയിലെ സ്വസ്ഥത എന്തിന്റെ നിഴലായിരുന്നു?
And the rest in creation, what was it a shadow of?
ഏഴാം ദിവസം.
Seventh day.
ആറാം ദിവസം മനുഷ്യനുണ്ടായി.
On sixth day man was made.
ദൈവം ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു.
And on the seventh day God rested.
ഇനി അടുത്ത ചോദ്യം, ഈ ഏഴാം ദിവസത്തെ സ്വസ്ഥത ആദാമിന്റെ എത്രാം ദിവസമായിരുന്നു?
And the seventh day of rest for Adam, which day was it?
First day, isn't it?
It was his first day.
സൃഷ്ടിയുടെ ഏഴാം ദിവസം ആദാമിന്റെ ഒന്നാം ദിവസം.
The seventh day of creation was the first day of Adam.
അങ്ങനെയാണെങ്കിൽ ഈ ഏഴാം ദിവസത്തെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ആദാം എന്ത് ചെയ്തു?
In that case, what did Adam do to enter into this seventh day of rest?
ദൈവം എന്ത് ചെയ്തു ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ട്.
If we are asked what did God do, we have the answer.
6 ദിവസം കൊണ്ട് ദൈവം അധ്വാനിച്ചു.
And for 6 days God worked hard.
ഒന്നാം ദിവസം
first day.
രണ്ടാം ദിവസം മൂന്നാം ദിവസം മൂന്ന് നാലാം ദിവസം അഞ്ചാം ദിവസം
fish and birds.
ആറാം ദിവസം മൃഗങ്ങളും മനുഷ്യനും. 6 ദിവസവും നമ്മുടെ ആലങ്കാരി ഭാഷ പറഞ്ഞാൽ ഗോഡ് വാസ് ടോയിലിംഗ് ആൻഡ് വർക്കിംഗ്. ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു.
And for these 6 days we see that God was toiling and working hard.
ഏഴാം ദിവസം
on the 7th day
മനുഷ്യനോട് പറഞ്ഞു നേരെ സ്വസ്ഥയിലേക്ക് പ്രവേശിച്ചുകൊള്ളുക.
And on the 7th day he told man directly enter into the rest.
യാതൊന്നും ചെയ്യണ്ട.
You do not have to do anything.
ജോലിയെല്ലാം ഞാൻ ചെയ്തു.
I have done everything.
നീ ഒന്ന് സ്വസ്ഥമായിരിക്കുക.
You come and rest.
നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മനോഹരമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു.
ആഫ്റ്റർ സെവറൽ സെഞ്ചുറീസ് വി ആർ ഏബിൾ ടു ഹിയർ എ ബ്യൂട്ടിഫുൾ വോയിസ്.
അധ്വാനിക്കുന്നവരെ, ഭാരതമാക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. ഐ ഷാൽ ഗിവ് യു റെസ്റ്റ്.
ഓൾ ദോസ് ഹു ലേബർ ആൻഡ് ആർ ഹെവി ലേഡൻ, കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്.
ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ദൈവം എന്ത് ചെയ്തു?
ആൻഡ് ടു എന്റർ ഇൻ ടു ദാറ്റ് വാട്ട് റെസ്റ്റ് ഗോഡ് ഡിഡ്, വാട്ട് ഡിഡ് ഗോഡ് ഡു?
മനുഷ്യന് സ്വസ്ഥത നൽകാനായിട്ട് ദൈവം എന്ത് ചെയ്തു?
വാട്ട് ഡിഡ് ഗോഡ് ഡു ടു ഗിവ് ദിസ് റെസ്റ്റ് ടു മാൻ?
ഗോൽഗോഥായി ദൈവപുത്രൻ മരിച്ചു.
And on Golgotha, the Son of God died.
ആ ക്രൂശിൽ വെച്ച് ഒടുവിലത്തെ വാക്ക്,
the last word on that cross,
നിവൃത്തിയായി.
It was fulfilled.
പ്രവൃത്തി തീർത്തു.
All creation is finished.
ഇനി മനുഷ്യന്റെ ഭാഗത്ത് യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല.
Now on man's side there is nothing remaining to do.
ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു.
I have done everything. I have finished doing everything.
നേരിട്ട് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക.
You can directly come into this rest.
ആദാം നേരിട്ട് പ്രവേശിച്ചു.
I entered directly.
ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ വിചാരിക്കുന്ന എല്ലാവരും സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവരാണെന്ന്.
I believe that all of us assembled here have entered into that rest.
വിശ്വാസത്താലെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു.
By faith we have entered into that rest.
ഇനിയാണ് പ്രശ്നം.
Now it is the problem.
ഇനി എങ്ങനെ ജീവിക്കണം?
Now how should we live?
ഇനി സ്വസ്ഥമായി ജീവിക്കണം.
And now we have to live in complete rest.
ദൈവജനത്തിന്റെ ഇടയിലെ അസ്വസ്ഥത പെരുകി പെരുകി വരികയല്ലേ?
And this unrest, is it not increasing among the children of God?
എല്ലാം ഉണ്ടെങ്കിലും,
even though we have everything,
സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ടെങ്കിലും,
even though we have financially everything,
ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും,
and even though we have spiritually all things,
കുടുംബങ്ങൾ ഉണ്ടെങ്കിലും,
even though we have family,
ഈ അസ്വസ്ഥതകൾ പുകഞ്ഞു പുകഞ്ഞു വരിക, അഗ്നിപർവ്വതം പോലെ വരിക.
And these unrest are rising up like volcanoes.
സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത വിശ്വാസികൾ,
and believers who cannot rest, who cannot sleep with rest.
എന്താ കാരണം?
Why, what is the reason?
Canon Sabbath rest.
The Sabbath rest.
വീണ്ടും ജനിച്ചത് ആ സൃഷ്ടിയിലെ സ്വസ്ഥതയുടെ നിഴലായിരുന്നെങ്കിൽ,
ഇഫ് ബീങ് ബോൺ അഗെയിൻ ഈസ് എ റെവലേഷൻ ഓഫ് ദി ക്രിയേഷൻ റെസ്റ്റ്.
രണ്ടാമത്തേത് ഈ സാബത്ത് റെസ്റ്റ് എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്കിടയ്ക്ക് അനുഭവിക്കാനിടയായി തീരേണ്ടതായ സ്വസ്ഥതയാണ്.
ആൻഡ് ദി സെക്കൻഡ് റെസ്റ്റ്, ദി സാബത്ത് റെസ്റ്റ്, ഈസ് സംതിങ് വിച്ച് യു ഷുഡ് എക്സ്പീരിയൻസ് ഇൻ യുവർ വിൽഡർനെസ് ജേണി.
വിശ്വാസ ജീവിതം ഒരു മരുഭൂമി യാത്രയാണ്.
ആൻഡ് ദി ലൈഫ് ഓഫ് ഫെയ്ത്ത് ഈസ് ആസ് എ ലൈഫ് ത്രൂ ദി വിൽഡർനെസ്.
അത് ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്,
ഐ വിഷ് ടു പ്രൂവ് ദാറ്റ്,
എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ, വേദഭാഗം എടുക്കണ്ട,
ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 9,
അവിടെ സമാഗമന കൂടാരത്തെ കുറിച്ച് പറയുന്നുണ്ട്.
ദേർ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദി ടാബർനാക്കിൾ.
ഒരു കൂടാരം ചമച്ചു,
ടാബർനാക്കിൾ വാസ് ക്രിയേറ്റഡ്.
അതിന്റെ 1-ാം ഭാഗം,
ഇറ്റ്സ് ഫസ്റ്റ് പാർട്ട്,
പ്രാകാരം,
ദി കോർട്ട്.
2-ാം ഭാഗം വിശുദ്ധ സ്ഥലം,
ദ സെക്കൻഡ് പ്ലേസ് ഇസ് ദ ഹോളി പ്ലേസ്.
3-ാം ഭാഗം അതിവിശുദ്ധ സ്ഥലം.
ആൻഡ് തേർഡ്ലി ദ മോസ്റ്റ് ഹോളി പ്ലേസ്.
അതിനുശേഷം ആ കൂടാരത്തിനകത്തുള്ള ഉപകരണങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ്.
ആൻഡ് ദ മെറ്റീരിയൽസ് വിച്ച് ആർ ദേർ ഇൻസൈഡ് ദി ടാബർനാക്കിൾ.
അതിന്റെ താഴേക്ക് ഒരു പറയുന്ന ആ കൂടാരം.
ആൻഡ് വെൻ യു കം ഡൌൺ ഇറ്റ്സ് റിട്ടൺ ദാറ്റ് ടാബർനാക്കിൾ.
ഈ കാലത്തേക്ക്,
for this period,
ഒരു സാദൃശ്യം മാത്രമേ,
is an example.
ഇവിടെ കുറച്ചുകൂടെ നല്ലത് ദേവാലയത്തെ കുറിച്ച് പറയുന്നതല്ലായിരുന്നു?
Was it not better to say about the temple in this context?
കൂടാരം ചെറിയൊരു സാധനമല്ലായിരുന്നു?
The tabernacle, was it not a small thing?
കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള ദേവാലയമല്ലായിരുന്നു?
Was not the temple more ornate and beautiful?
അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് കൂടുതൽ പരിചയം ദേവാലയമായിട്ടല്ലേ?
And the children of Israel are more familiar with the temple.
എന്തിനു സമാഗമന കൂടാരം ഇവിടെ കൊണ്ടുവന്നത്?
Why was the sanctuary mentioned?
ആ ദേവാലയം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു.
And if that temple was an example for this period, we could have understood.
പക്ഷേ എഴുത്തുകാരൻ പറഞ്ഞത് ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു നിഴലാണ്.
But the author states that the tabernacle was prepared to be an example for this time.
എന്താണ് ദേവാലയത്തിന് കൂടാരത്തിന്റെ വ്യത്യാസം?
And what is the difference between the tabernacle and
ദേവാലയം? Immovable ആണ്, എരിശലേമിൽ സ്ഥാപിക്കപ്പെട്ടതാണ്.
And the temple is immovable, it's established in Jerusalem.
എന്നാൽ കൂടാരം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
And the tabernacle can be shifted.
40 വർഷങ്ങൾക്കിടയിൽ 39 സ്ഥലങ്ങളിൽ മാറി മാറി കൂടാരം അടിച്ചു.
And for 30 in these 40 years in 39 different places they moved and established.
ഇന്നത്തെ വിശ്വാസികളായ നമ്മുടെ ജീവിതം സ്ഥിരമായ ഒരു ജീവിതമല്ല, നാം പരദേശികളാണ്.
And our life as believers today is not a permanent one. We are foreigners.
ഇതൊരു മരുഭൂമി യാത്ര.
And this is a journey through the wilderness.
മരുദേശികളും പ്രവാസികളും എന്ന് നമ്മെ വിളിച്ചിരിക്കുന്നു.
And we have been called as foreigners and sojourners.
അതുകൊണ്ട് നമ്മുടെ ജീവിതം മരുഭൂമി യാത്രയാണ്.
And so our life is through the wilderness.
ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത് സ്വസ്ഥതയാണ്.
And in this journey through the wilderness we should experience this rest.
ഇസ്രായേലിന് മരുഭൂമി യാത്രയിൽ ആ ശാപത്തിന്റെ സ്വസ്ഥത കൊടുത്തെങ്കിലും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല.
Even though Israel was given that rest, the Sabbath rest in the wilderness, they could not experience it.
അതിന്റെ കൗണ്ടർ പാർട്ടായി ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂമി യാത്രയിൽ സ്വസ്ഥത അനുഭവിക്കാനിടയായി തീരണം.
As a counterpart of that, in our spiritual life today, we should be able to experience the rest.
എങ്ങനെ സാധിക്കും?
How is this possible?
അതിന് തന്നെ 7 പാഠങ്ങൾ വേറെയുണ്ട്.
And there are 7 different lessons for that.
ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ സബ്ജക്ട് കവർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് നാളെ ആരാധനയോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ സെവൻ എയ്ഡ്സ് ടു ക്രിസ്ത്യൻ ഡ്രസ് എന്ന വാക്ക് എന്ന ആശയം വിശദീകരിക്കാമെന്ന് വിചാരിക്കാം.
ടുമോറോ ഗോഡ് വില്ലിംഗ് ഐ വിൽ ടോക്ക് അബൌട്ട് ദി സെവൻ എയ്ഡ്സ് ടു ക്രിസ്ത്യൻ ഡ്രസ് ആഫ്റ്റർ ഇൻ ദി മിനിസ്ട്രി.
ഇത് മൂന്നാമത്തെ സ്വസ്ഥത.
നൗ ദി തേർഡ് റെസ്റ്റ്.
കനാനിലുണ്ടായിരുന്ന സ്വസ്ഥതയാണ്.
ദി റെസ്റ്റ് ഇൻ കനാൻ.
ആ കനാലിലുണ്ടായിരുന്ന സ്വസ്ഥത എന്തിനു നിഴലായിരുന്നു?
ആൻഡ് ദി റെസ്റ്റ് അറ്റ് കനാൻ, വാട്ട് വാസ് ഇറ്റ്? എ ഷാഡോ ഓഫ്
കനാൻ. നാട് ആയിരം ആണ്ട് വാഴ്ചയൊരു നിഴലായിരുന്നു.
ആൻഡ് ദി ലാൻഡ് ഓഫ് കനാൻ വാസ് എ പിക്ചർ ഓഫ് ദി തൗസൻഡ് ഇയർ റെയിൻ.
ആ കനാൻ നാട്ടിൽ വെച്ച് അവർക്ക് സ്വസ്ഥത ഉണ്ടായില്ലെങ്കിൽ,
ഇഫ് ദേ ഡിഡ് നോട്ട് ഹാവ് റെസ്റ്റ് ഇൻ ദാറ്റ് മില്ലീനിയൽ റെയിൻ.
ലോകത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നത് യേശു ക്രിസ്തു യെരുശലേം കേന്ദ്രമാക്കി ഭരിക്കുമ്പോഴാണ്.
ആൻഡ് ദി വേൾഡ് വിൽ റിസീവ് റെസ്റ്റ് വെൻ ദി ലോർഡ് റെയിൻസ് വിത്ത് ജെറുസലേം ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ.
ഇനി ആ സ്വസ്ഥതയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും ഒന്ന് വരട്ടെ.
ഷാൽ വി ഗോ ബാക്ക് ടു ദി ഹിസ്റ്ററി ഓഫ് ദാറ്റ് റെസ്റ്റ്.
ഒന്നാമത്തെ ക്രിയേഷൻ റെസ്റ്റ്.
ഫസ്റ്റ് ദി ക്രിയേഷൻ റെസ്റ്റ്.
രണ്ടാമത്തേത് സാബത്ത് റെസ്റ്റ്.
സെക്കൻഡ്ലി ദി സാബത്ത് റെസ്റ്റ്.
മൂന്നാമത്തേത് കാനൻ റെസ്റ്റ്.
തേർഡ്ലി ദി കാനൻ റെസ്റ്റ്.
നാലാമത്തെ കിങ്ഡം റെസ്റ്റ്.
ഫോർത്ത്ലി ദി കിങ്ഡം റെസ്റ്റ്.
മറുവശത്ത്
ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്,
ഒന്നാമത്തെ റെസ്റ്റ്,
ദി ഫസ്റ്റ് റെസ്റ്റ്,
കാൽവറി റെസ്റ്റ്.
കാൽവറി റെസ്റ്റ്.
രണ്ട്, ക്രിസ്ത്യൻ റെസ്റ്റ്.
സെക്കൻഡ് ഇസ് ദി ക്രിസ്ത്യൻ റെസ്റ്റ്.
ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈനംദിനം അനുഭവിക്കാനിടയായിത്തീരുന്ന സ്വസ്ഥത.
ആൻഡ് ദി റെസ്റ്റ് വിച്ച് വി എക്സ്പീരിയൻസ് ഇൻ ആ ക്രിസ്ത്യൻ ലൈഫ് ത്രൂ ഔട്ട്.
മൂന്നാമതൊരു സ്വസ്ഥത,
ദി തേർഡ് റെസ്റ്റ്.
അതേതാണ്?
വാട്ട് ഇസ് ദാറ്റ്?
മില്ലിനിയൽ റെസ്റ്റ്.
ദ മില്ലിനിയൽ റെസ്റ്റ്.
യേശു ക്രിസ്തു രാജാവായി ഭരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വസ്ഥത.
ദ റെസ്റ്റ് ദാറ്റ് വി വിൽ എക്സ്പീരിയൻസ് വെൻ ദി ലോർഡ് റെയ്ൻസ്.
ഇനി നാലാമതൊരു സ്വസ്ഥതയുണ്ട്.
ദെർ ഇസ് എ ഫോർത്ത് റെസ്റ്റ് യെറ്റ് അഗൈൻ.
ദാവീദ് രാജ്യം സ്ഥാപിച്ച് ദാവീദിന്റെ കീഴിൽ ഭരണം തുടങ്ങി, രാജ്യഭരണം ആരംഭിച്ചെങ്കിൽ, രാജഭരണം ആരംഭിച്ചെങ്കിൽ,
ആൻഡ് ഇഫ് റെയിൻ വാസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദ റൂൾ ഓഫ് ഡേവിഡ്,
യേശു ക്രിസ്തു രാജാതി രാജാവായി ദാവീദ് പുത്രനായിട്ട് വന്ന് ഭരിക്കും.
ആൻഡ് ആസ് എ കിങ് ഓഫ് കിങ്സ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ആസ് ദി സൺ ഓഫ് ഡേവിഡ് ആൻഡ് റൂൾ.
നിത്യത മുഴുവനും നാം അവനോടുകൂടി ആയിരിക്കും.
ആൻഡ് ത്രൂ ഔട്ട് എറ്റേണിറ്റി വി ഷാൽ ബി വിത്ത്.
ആ സ്വസ്ഥതയ്ക്ക് നൽകാവുന്ന പേര് സെലസ്റ്റ്യൽ റെസ്റ്റ്, സ്വർഗീയമായ സ്വസ്ഥത.
ആൻഡ് വി കാൻ നെയിം ദാറ്റ് ആസ് ദി സെലസ്റ്റ്യൽ റെസ്റ്റ്.
നമ്മുടെ ഭാവി പ്രത്യാശയും പ്രതീക്ഷയും അതാ.
ആൻഡ് ദാറ്റ് ഈസ് അവർ ഫ്യൂച്ചർ ഹോപ്പ്.
നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ,
വെൻ ആ ലോർഡ് റിട്ടേൺ,
നാം ഇങ്ങനെ എപ്പോഴും അവനോടുകൂടി ആയിരിക്കും.
വി ഷാൽ ബി ടുഗദർ വിത്ത് ഹിം ഫോറെവർ.
അസ്വസ്ഥത പിന്നെ ഉണ്ടാകുകയില്ല.
ആൻഡ് ദേർ ഷാൽ ബി നോ അൺറെസ്റ്റ് ആഫ്റ്റർ.
കർത്താവ് ആയിരം ആണ്ട് ഭൂമിയിൽ ഭരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുകയില്ല.
ആൻഡ് വെൻ ദേർ ഈസ് ദി മില്ലിനിയൽ റെയിൻ, ദേർ ഷാൽ ബി നോ അൺറെസ്റ്റ്.
കാൽവറിയിൽ നാം സ്വസ്ഥത അനുഭവിച്ചു.
ആൻഡ് വി ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ് റെസ്റ്റ് അറ്റ് ദി കാൽവറി.
ഇതിനിടയിൽ ആകെ അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരേ ഒരു സമയം ഈ ക്രിസ്ത്യൻ റെസ്റ്റ് ആണ്.
And the period where we can be, experience some kind of unrest is this Christian period of Christian rest.
ദൈനംദിന ജീവിതത്തിൽ,
in our daily lives,
അസ്വസ്ഥത മാറണം.
We should remove our feeling of unrest.
ഇതിലെ ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ ഈട് എന്ന് പറയുന്നത് കർത്താവിലും അവന്റെ അമിതബലത്തിലുമുള്ള ആശ്രയവും വിശ്വാസവുമാണ്.
And the first aid for that too is to trust in God and his exceedingly great power.
രണ്ടാമത്തെ ദൈവത്തിന്റെ വചനമാണ്.
Second is God's word.
വചനത്തിലുള്ള ആശ്രയമാണ്.
And the trust in God's word.
മൂന്നാമത്തെ സ്വയശോധനയാണ്.
And thirdly is self examination.
നാലാമത്തേത് നമ്മൾ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണമാണ്.
And fourthly is the fulfilling of our responsibilities.
അഞ്ചാമത്തേത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിതനുള്ള ആശ്രയമാണ്.
And fifthly is through the trust in our Lord Jesus Christ who is our great high priest.
ഒടുവിലായിട്ട് നമ്മുടെ ആ കൃപാസനത്തിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ വരവാണ്.
ആൻഡ് ദി സെവൻത് വൺ ഈസ് ആസ് വി അപ്രോച്ച് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്.
ഏഴ് സഹായകരമായ സെവൻ എയ്ഡ്സ് ടു ക്രിസ്ത്യൻ റെസ്റ്റ്.
ദീസ് ആർ ദി സെവൻ എയ്ഡ്സ് ടു ആ ക്രിസ്ത്യൻ റെസ്റ്റ്.
കർത്താവേ പ്രത്യേകം സഹായിക്കട്ടെ.
മേ ദി ലോർഡ് ഹെൽപ് അസ്.
അസ്വസ്ഥമായ ജീവിതങ്ങളാണെങ്കിൽ,
ഇഫ് വി ആർ ഹാവിംഗ് അൺപീസ്ഫുൾ ലൈഫ്,
ഓർക്കുക ജീവിതം പരാജയമാണ്.
റിമെമ്പർ ദാറ്റ് ലൈഫ് ഈസ് ഫെയിലിംഗ്.
കാൽവറിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ,
ഇഫ് യു ഹാവ് നോട്ട് കം ടു ദി ക്രോസ്,
അവിടെയാണ് സ്വസ്ഥത കാണാൻ കഴിയുന്നത്.
ആൻഡ് ദേർ യു കൻ സീ റെസ്റ്റ്.
അവിടെ സ്വസ്ഥത അനുഭവിച്ചാൽ,
ഇഫ് യു എക്സ്പീരിയൻസ് റെസ്റ്റ് ഓവർ,
നമ്മെ കരുതുവാൻ കഴിയുന്ന
ദി വൺ ഹു കൻ കെയർ ഫോർ,
സർവശക്തനായ
An all-powerful,
നല്ല ഡിസൈനറായ,
വണ്ടർഫുൾ ഡിസൈനർ,
ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന,
വൺ ഹു പ്രൊവൈഡ്സ് എവരിതിങ് വി റിക്വയർ,
ഒരു നല്ല കർത്താവും,
വി ഹാവ് എ ഗുഡ് ലോർഡ്.
എന്തിനാകുലചിത്തരായി ജീവിക്കാം?
ആൻഡ് വൈ ഷുഡ് ബി വറി ആൻഡ് ലിവ്?
അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ,
സിൻസ് ഹി കെയർസ് ഫോർ യു,
നിങ്ങളുടെ സാഗര ചിന്താകുലങ്ങളും അവന്റെ മേലിടുക.
കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം,
അവൻ കരുതാൻ മതിയായവൻ.
ഹി ഈസ് സഫിഷ്യന്റ് ടു കെയർ ഫോർ യു.
അവനിലുള്ള വിശ്വാസത്തിന്റെ കുറവ്,
ദി ലാക്ക് ഓഫ് ബിലീഫ് ഇൻ ഹിം,
ഇസ്രായേലിനെ മരുഭൂമിയിൽ ചത്തൊടുങ്ങുവാൻ ഇടയാക്കി.
ഇറ്റ് കോസ്ഡ് ദി ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ടു ഫോൾ ഡെഡ് ഇൻ ദി വിൽഡർനെസ്.
മറുവശത്ത്
ഓൺ ദി അദർ
സൈഡ്, നല്ലൊരു കർത്താവ്,
വാട്ട് എ ബ്യൂട്ടിഫുൾ ക്രൈസ്റ്റ്,
സ്വസ്ഥതയുമായി നമ്മുടെ അടുക്കൽ നിൽക്കുന്നവൻ,
വൺ ഹു സ്റ്റാൻഡ്സ് വിത്ത് റെസ്റ്റ് നിയർ അസ്,
അവൻ ആശ്രയിക്കാം.
ലെറ്റ് അസ് ട്രസ്റ്റ് ഇൻ
ഹിം, അവനിൽ വിശ്വസിക്കാം.
ലെറ്റ് അസ് ബിലീവ് ഇൻ ഹിം,
ഭൗതികമായ കാര്യങ്ങളേക്കാൾ,
നോ റദർ ദാൻ ദി മെറ്റീരിയൽ തിങ്സ്,
കർത്താവിൽ,
ഇൻ ക്രൈസ്റ്റ്,
അവന്റെ കരുതലിൽ,
ഇൻ ഹിസ്
അവന്റെ ദാനങ്ങളിൽ,
ഇൻ ഹിസ് ഗിഫ്റ്റ്സ്,
നാം ആശ്രയിക്കുമ്പോൾ,
വി ആൻ ബി ട്രസ്റ്റ് ഇൻ ഹിം,
സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയും.
വി കാൻ സ്ലീപ് വെരി പീസ്ഫുൾ.
എത്രയോ വിശ്വാസികൾ അസ്വസ്ഥരായി ജീവിക്കുന്നു.
ഹൗ മെനി ബിലീവേഴ്സ് ലീവ് അൺപീസ്ഫുൾ ലൈഫ്.
വിജയകരമായ ജീവിതത്തിന്റെ തെളിവ്,
the proof of the victorious Christian life,
സ്വസ്ഥമായി ജീവിക്കുന്നു എന്നുള്ളതാണ്,
is to live peacefully.
അസ്വസ്ഥമായ മനസ്സുകളാണെങ്കിൽ,
if you are having unrestful mind,
ആ അസ്വസ്ഥതയുമായി കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന്,
come to the Lord with those unrest,
പരിഹാരം നേടുക,
and look for a solution,
വിജയികളായി നമുക്ക് ജീവിക്കാം,
and we can live victorious.
യോഹന്നാമത്തെ അധ്യായത്തിന്റെ ധ്യാനം അതിന് നമ്മെ സഹായിക്കും.
And may this meditation of this chapter 1 help us in that.
ഏഴാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്.
There is a seventh thing.
We have a purposeful God.
We have a purposeful God.
അത് രണ്ടാമത്തെ ലെസ്സണിൽ ചേർത്ത് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
And that I will say with the second lesson.
കർത്താവ് നമ്മെ സഹായിക്കും.
May God help us all.